أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين وإذا سألك عبادي عني فإني قريب أجيب دعوة الداع إذا دعاني فليستجيبوا لي وليؤمنوا بي لعلهم يرشدون.
എന്നെ സംബന്ധിച്ച് എൻ്റെ ദാസന്മാർ ചോദിക്കുന്നതായാൽ തീർച്ചയായും ഞാൻ സമീപസ്ഥനാകുന്നു. ഞാൻ പ്രാർത്ഥിക്കുന്നവൻ്റെ പ്രാർത്ഥനയ്ക്ക് അവൻ എന്നെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഉത്തരം നൽകുന്നു. ആയതിനാൽ അവർ എന്നെ വിളിക്ക് ഉത്തരം നൽകുകയും എന്നിൽ വിശ്വസിക്കുകയും ചെയ്യട്ടെ. അവർ സന്മാർഗം പ്രാപിക്കുന്നതിന് വേണ്ടി അല്ലാഹു ഈ ആയത്ത് നോമ്പിൻ്റെ കൽപ്പനകളുടെ കൂടെ ആണ് വെച്ചിട്ടുള്ളത്, മറിച്ച് അതിനിടയിലാണ് വെച്ചിട്ടുള്ളതെന്ന് പറയാം. ദുആക്ക് റമദാനുമായും നോമ്പുമായും ഒരു സവിശേഷ ബന്ധമുണ്ടെന്ന് ഇതിൽ നിന്ന് മനസ്സിലാകുന്നു. റമദാന് ദുആയുമായി ഒരു പ്രത്യേക ബന്ധമുണ്ടെന്ന് ഓരോ മുസ്ലിമിനും നല്ലപോലെ അറിയാം. അതുകൊണ്ട് തന്നെയാണ് റമദാനിൽ പ്രത്യേകമായും നമസ്കാരങ്ങൾ, നഫലുകൾ, തഹജ്ജുദ്, തറാവീ തുടങ്ങിയവയിലേക്ക് പ്രത്യേകം ശ്രദ്ധയുണ്ടാകുന്നത്. ഈ ദിനങ്ങളിൽ അള്ളാഹുവിൻ്റെ പ്രത്യേക സ്നേഹ കടാക്ഷം തൻ്റെ ദാസനുമേൽ പതിക്കുന്നുവെന്ന് ഓരോ യഥാർത്ഥ മുസ്ലിമും മനസ്സിലാക്കുന്നു. സാധാരണ ദിവസങ്ങളിലും അള്ളാഹുവിന് തൻ്റെ ദാസന്മാരുടെ മേൽ സ്നേഹ കടാക്ഷമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അള്ളാഹു പറയുന്നു, ഞാൻ ദാസനോട് അവൻ്റെ മനോഗതത്തിനനുസരിച്ചാണ് വർത്തിക്കുന്നത്. ദാസൻ എന്നെ സ്മരിക്കുന്ന സമയത്ത് ഞാൻ അവൻ്റെ കൂടെയുണ്ട്. അവൻ എന്നെ അവൻ്റെ മനസ്സിൽ സ്മരിക്കുമ്പോൾ ഞാനും അവനെ എൻ്റെ മനസ്സിൽ ഓർക്കുന്നു. അവൻ എന്നെപ്പറ്റി സദസ്സിൽ സ്മരിക്കുമ്പോൾ ഞാൻ അവനെപ്പറ്റിയും സദസ്സിൽ സ്മരിക്കുന്നു. അവൻ എന്നിലേക്ക് ഒരു ചാണെടുക്കുമ്പോൾ ഞാൻ അവനിലേക്ക് ഒരു മുഴമെടുക്കുന്നു. അവൻ എന്നിലേക്ക് ഒരു മുഴം എടുക്കുമ്പോൾ ഞാൻ അവനിലേക്ക് രണ്ട് മുഴം എടുക്കുന്നു. അവൻ എന്നിലേക്ക് നടന്നു വരുമ്പോൾ ഞാൻ അവനിലേക്ക് ഓടിയെടുക്കുന്നു. ചുരുക്കത്തിൽ, അല്ലാഹു സാധാരണ അവസ്ഥയിലും തൻ്റെ ദാസനോട് ഇങ്ങനെയാണ് പെരുമാറാറുള്ളത്. അല്ലാഹുവിലേക്ക് പൂർണ്ണമായും അടുക്കുന്ന മാസമായ റമദാൻ ആകുമ്പോൾ മുഴുവൻ സാഹചര്യവും അല്ലാഹുവിനെ സ്മരിക്കുന്നതായിരിക്കും. അപ്പോൾ അല്ലാഹു എത്രമാത്രം ഔദാര്യവാനാകുന്നതാണ്, അതേക്കുറിച്ച് നമുക്ക് ഊഹിക്കാൻ പോലും സാധ്യമല്ല. പക്ഷേ ഒരു നിബന്ധന എന്തെന്നാൽ, ഈ കാര്യങ്ങളെല്ലാം ഹൃദയാന്തരാളങ്ങളിൽ നിന്നുള്ളവയായിരിക്കണം, വിശ്വാസ ദാർഢ്യത്താലായിരിക്കണം, ഉപരിപ്ലവമാകരുത്. അല്ലാഹു തൻ്റെ ദാസന്മാരോട് ചെയ്യുന്ന ഔദാര്യങ്ങൾക്ക് ഉദാഹരണങ്ങൾ നൽകിക്കൊണ്ട് ഒരിക്കൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹു ഏറെ ലജ്ജയുള്ളവനും വലിയ അന്തസ്സുടയവനും ഔദാര്യവാനുമാകുന്നു. ദാസൻ അവൻ്റെ മുന്നിൽ രണ്ട് കൈകളും നീട്ടുമ്പോൾ അവൻ അതിനെ ശൂന്യമായും വൃഥാവിലും തിരിച്ചയക്കുന്നതിൽ ലജ്ജിക്കുന്നു. സത്യഹൃദയത്തോടെ ചെയ്യപ്പെടുന്ന ദുആകൾ തിരസ്കരിക്കപ്പെടുന്നതല്ല, സ്വീകരിക്കപ്പെടുന്നതാണ്. ചുരുക്കത്തിൽ, ഈ അവസ്ഥ സംജാതമാകണമെങ്കിൽ സത്യഹൃദയത്തോടെ യാചിക്കേണ്ടതാണ്, കൈ നീട്ടേണ്ടത് അപ്പോഴാണ്. സത്യഹൃദയത്തോടെ യാചിക്കുന്നതിന് മുൻകാല പാപങ്ങളിൽ പൂർണ്ണമായും വിട്ടുനിൽക്കുകയും യഥാർത്ഥ പശ്ചാത്താപത്തിനുള്ള ശപഥം ചെയ്ത് അള്ളാഹുവിലേക്ക് വരേണ്ടതുമാണ്. നമ്മൾ ചിലപ്പോൾ ധൃതി കാരണം തങ്ങൾ ദുആ ചെയ്തെങ്കിലും സ്വീകരിക്കപ്പെട്ടില്ല എന്ന് പറയുന്നു. പക്ഷേ എത്രമാത്രം സത്യഹൃദയത്തോടെ സത്യസന്ധമായി അള്ളാഹുവിനോടുള്ള സ്നേഹത്തിൽ മുന്നേറുന്നുണ്ടെന്ന് തങ്ങളുടെ അവസ്ഥയെപ്പറ്റി നോക്കുന്നില്ല. എത്രമാത്രം സത്യസന്ധമായി നമ്മൾ മുൻകാല പാപങ്ങളിൽ നിന്ന് പശ്ചാത്തപിച്ചുകൊണ്ട് മേലിൽ പാപങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്നതിനെ അള്ളാഹു പറഞ്ഞ മാർഗങ്ങളിൽ ചരിക്കാൻ ശപഥം ചെയ്യുന്നുവെന്നും നോക്കുന്നില്ല. അള്ളാഹുവിനെ വഞ്ചിക്കാൻ സാധ്യമല്ല. അവന് നമ്മുടെ മനസ്സിൻ്റെ അവസ്ഥ അറിയാം. നമ്മുടെ പാതാളങ്ങൾ വരെയും അഥവാ അടിത്തട്ട് വരെയും അവനറിയാം. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ സ്വായത്തമാക്കാൻ, അവൻ്റെ തുറന്നു കിടക്കുന്ന കവാടത്തിൽ പ്രവേശിക്കാൻ അതിൻ്റെ നിബന്ധനകൾ പൂർത്തിയാക്കേണ്ടതായിട്ടുണ്ട്. തൻ്റെ ദാസന്മാർക്ക് മേൽ അള്ളാഹുവിൻ്റെ വാത്സല്യവും സ്നേഹൗദാര്യങ്ങളും എത്രമാത്രമുണ്ടെന്നാൽ, എല്ലാ വർഷവും നമ്മെ റമദാൻ മാസത്തിൽ കൊണ്ടുവന്ന് സാധാരണ ദിവസങ്ങളിൽ സംഭവിച്ചു പോയ പിഴവുകൾക്ക് ഈ മാസത്തിൻ്റെ അനുഗ്രഹമെടുത്തുകൊണ്ട് തന്നിലേക്ക് വരാനും തൻ്റെ ദാസന്മാരിൽ ഉൾപ്പെടാനും സാഹചര്യമൊരുക്കിയിരിക്കുന്നു. അള്ളാഹു പ്രത്യേകമായും ഈ ദിവസങ്ങളിൽ തൻ്റെ ദാസന്മാരെ കാരുണ്യപൂർവം വീക്ഷിക്കുന്നു. വഴിതെറ്റിയവരെ ശരിയായ പാതയിലെത്തിക്കാൻ ആഗ്രഹിക്കുന്നു. പ്രത്യേക അന്തരീക്ഷം ഒരുക്കിക്കൊണ്ട് ദാസന്മാരുടെ ഇബാദത്തുകളുടെ നിലവാരം ഉയർത്താൻ ആഗ്രഹിക്കുന്നു. ഈ ആയത്തിൽ അള്ളാഹു തൻ്റെ ദാസന്മാർ എന്നാണ് പറഞ്ഞത്. ഈ ദാസന്മാർ എന്നതുകൊണ്ട് യഥാർത്ഥത്തിൽ അള്ളാഹുവിന് ദാസനാകാൻ ആഗ്രഹിക്കുന്നവർ, യഥാർത്ഥ തൗബ അഥവാ പശ്ചാത്താപം ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ, അതുപോലെ ചെയ്യുന്നവർ എന്നൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. ചുരുക്കത്തിൽ, യഥാർത്ഥ ദാസന്മാരാകാൻ നാം ശ്രമിക്കേണ്ടതാണ്. റമദാനിൽ ഈ സാമീപ്യം കരസ്ഥമാക്കാനും യഥാർത്ഥ ദാസന്മാരാകാനും പ്രത്യേകം സാഹചര്യം ലഭിക്കുന്നു. അള്ളാഹുവിനോടുള്ള സ്നേഹത്തിൽ നമ്മൾ മുന്നേറാൻ ശ്രമിക്കുമ്പോഴാണ് നമുക്ക് യഥാർത്ഥ ദാസന്മാരാകാൻ കഴിയുകയുള്ളൂ. ഈ അവസ്ഥ ഉണ്ടാവുകയാണെങ്കിൽ അള്ളാഹു പറയുന്നു, എൻ്റെ അത്തരം ദാസന്മാരോടും എന്നിൽ അനുരക്തരായവരോടും പറയുക, ഞാൻ അവരുടെ ദുആകൾ കേൾക്കുകയും മറുപടി നൽകുകയും ചെയ്യുന്നതാണ്. ആയതിനാൽ നമ്മുടെ ദുആകൾ നമ്മുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് മാത്രമായി തീരാൻ പാടില്ല, മറിച്ച് അള്ളാഹുവിൻ്റെ സാമീപ്യവും സ്നേഹവും കരസ്ഥമാക്കാൻ ഉള്ളതാകേണ്ടതാണ്. അള്ളാഹുവിൻ്റെ സ്നേഹം കരസ്ഥമാക്കാൻ നമ്മൾ ഒരു ചാൺ, ഒരു മുഴം അതിശീഘ്രം നടന്നെടുക്കുകയാണെങ്കിൽ പിന്നെ അള്ളാഹു അതിലുപരി നമ്മിലേക്ക് ശ്രദ്ധിക്കുന്നതാണ്, നമ്മിലേക്ക് ഓടി അടുക്കുന്നതാണ്, ദുആകൾ കേൾക്കുന്നതാണ്. എന്നാൽ അള്ളാഹു വ്യക്തമായും പറയുന്നു, നാവ് കൊണ്ടുള്ള സ്നേഹപ്രകടന മുഖേന നിങ്ങൾക്ക് ഈ സ്ഥാനം കരഗതമാകുന്നതല്ല. ഇല്ല, മറിച്ച് നിങ്ങൾ ഞാൻ പറയുന്നത് അംഗീകരിക്കുകയും എൻ്റെ കൽപ്പനകൾ പ്രാവർത്തികമാക്കുകയും അള്ളാഹുവിനോടും അടിയാറുകളോടുമുള്ള കടമകൾ നിറവേറ്റുകയും വേണം. അതോടൊപ്പം വിശ്വാസദാർഢ്യവും കൈവരിക്കണം. ആ വിശ്വാസം ചഞ്ചലമായിരിക്കരുത്. ഇത് ഉണ്ടായാൽ മാത്രമാണ് എൻ്റെ അടിയാറുകളിൽ യഥാർത്ഥ ദാസന്മാരിൽ ഗണിക്കപ്പെടുകയുള്ളൂ. തങ്ങൾ ഒരുപാട് ദുആയും സുജൂദും ചെയ്തുവെന്നും നഫലുകൾ അനുഷ്ഠിച്ചുവെന്നും എന്നിട്ടും തങ്ങൾക്ക് ലക്ഷ്യം കരസ്ഥമായില്ലെന്നും പറയുന്നവർ തങ്ങളുടെ അവസ്ഥകൾ സ്വയം ഒന്ന് വിലയിരുത്തട്ടെ. അവർ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ പ്രാവർത്തികമാക്കിയോ? ഒരു കൊടുങ്കാറ്റിനും പ്രളയത്തിനും ഇടക്കം തട്ടിക്കാൻ കഴിയാത്ത തരത്തിലുള്ള നിലവാരത്തിലേക്ക് അവർ തങ്ങളുടെ വിശ്വാസത്തിൻ്റെ അവസ്ഥ എത്തിച്ചിട്ടുണ്ടോ? അത്തരക്കാർ തങ്ങളുടെ പ്രേമഭാചനത്തിൻ്റെ അഭിലാഷങ്ങൾ പൂർത്തീകരിക്കുന്നതിന് പകരം തങ്ങളുടെ ആവശ്യങ്ങളുടെ നീണ്ട പട്ടിക സമർപ്പിച്ചുകൊണ്ട് അള്ളാഹു ഇതൊന്നും പൂർത്തിയാക്കിയിട്ടില്ലെന്നും ദുആ കൊണ്ട് എന്താണ് പ്രയോജനമെന്നും പറയുന്നു. തുടർന്ന് അള്ളാഹുവിൻ്റെ അസ്തിത്വത്തെയും ദുആകളുടെ യുക്തിയെയും അതിൻ്റെ സ്വീകാര്യതയെയും പറ്റി ചോദ്യങ്ങൾ ഉന്നയിക്കാൻ തുടങ്ങുന്നു. ഇതൊന്നും അള്ളാഹുവിൻ്റെ ദാസന്മാരുടെ ലക്ഷണമല്ല. ഇത് അള്ളാഹു വെറും കൈയോടെ തിരിച്ചയക്കുന്നതിൽ ലജ്ജിക്കുന്നുവെന്ന് പറഞ്ഞ ഗണത്തിൽ ഉൾപ്പെടുന്ന ആളുകളുടെ അടയാളവുമല്ല. ആയതിനാൽ അള്ളാഹുവിനെ സംബന്ധിച്ച് പരാതിപ്പെടുന്നതിന് മുമ്പേ നമ്മൾ എത്രമാത്രം അള്ളാഹുവിൻ്റെ കാര്യങ്ങൾ അംഗീകരിച്ചുകൊണ്ട് അത് പ്രാവർത്തികമാക്കുന്നുണ്ടെന്നും എത്രമാത്രം നമ്മൾ വിശ്വാസത്തിൽ ദൃഢത ഉള്ളവരാണെന്നും ആത്മപരിശോധന നടത്തേണ്ടതാണ്. ഇതേപ്പറ്റി ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാമിൻ്റെ വിവിധ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. ദുആയുടെ തത്വവും അതിൻ്റെ സ്വീകാര്യതയുടെ തത്വങ്ങളും യുക്തിയും വളരെ വിശദമായി വിവരിച്ചിട്ടുണ്ട്. ദുആ യഥാർത്ഥ ദുആ ആയി തീരുന്ന മാനദണ്ഡം എന്താണെന്നും പറഞ്ഞു തന്നിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ യഥാർത്ഥ ദാസന്മാർ ആരാണ് എന്നത് സംബന്ധിച്ച് ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാമിന്റെ ചില ഉദ്ധരണികൾ കേൾപ്പിക്കാം. ആ മഹാത്മാവ് പറയുന്നു, അള്ളാഹു പറയുകയാണ്, എന്റെ ദാസന്മാർ എന്നെ സംബന്ധിച്ച് ചോദിക്കുമ്പോൾ, അതായത് അവർ ദൈവാസ്തിത്വത്തിനുള്ള തെളിവ് ചോദിക്കുന്നു, അതിനുള്ള മറുപടി ഇതാണ്, ഞാൻ സമീപത്ത് തന്നെയുണ്ട്, വലിയ തെളിവുകളുടെ ഒന്നും ആവശ്യമില്ല, എന്റെ അസ്തിത്വം വളരെ സാമീപ്യമുള്ള വഴിയിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നതാണ്, വളരെ വേഗം എന്റെ അസ്തിത്വത്തിനെ സംബന്ധിച്ച് തെളിവ് ലഭിക്കുന്നതാണ്. ആ തെളിവ് ഇതാകുന്നു, ദുആ ചെയ്യുന്നയാൾ എന്നെ വിളിക്കുമ്പോൾ ഞാനത് കേൾക്കുകയും എന്റെ ഇൽഹാമിലൂടെ അയാളുടെ വിജയത്തെക്കുറിച്ച് സ്വാർത്ത് നൽകുകയും ചെയ്യുന്നു. ഇത് മുഖേന അയാൾക്ക് എന്റെ അസ്തിത്വത്തിൽ മാത്രമല്ല ദൃഢവിശ്വാസം ഉണ്ടാകുന്നത്, മറിച്ച് ഞാൻ സർവശക്തനാണെന്ന കാര്യത്തിലും ദൃഢബോധ്യം വരുന്നതാണ്. പക്ഷേ ഇത്തരം ആളുകളുടെ അവസ്ഥ തക്കവയിലും ദൈവഭയത്തിലും ഉള്ളതായിരിക്കണം. അങ്ങനെയാകുമ്പോഴാണ് അവരുടെ വിളി ഞാൻ കേൾക്കുന്നത്. ഇത് ഒരു സുപ്രധാന നിബന്ധനയാകുന്നു. ആദ്യം തക്കവ സ്വായത്തമാക്കണം, ദൈവഭയം ഉണ്ടാക്കണം, പിന്നെ ഞാൻ അവരുടെ വിളി കേൾക്കുന്നതാണ്. തുടർന്ന് പറയുന്നു, അവർ എന്നിൽ വിശ്വസിക്കേണ്ടതുമാണ്. അതായത് പൂർണ്ണമായ ദിവ്യജ്ഞാനം കിട്ടുന്നതിന് മുമ്പേ അവർ ദൈവമുണ്ടെന്ന് അംഗീകരിക്കുകയും അവൻ സകല ശക്തികളും കഴിവുകളും ഉള്ളവനാണെന്ന് ഉൾക്കൊള്ളുകയും വേണം. അതായത് അള്ളാഹുവിനെ സംബന്ധിച്ച പൂർണ്ണമായ ദിവ്യജ്ഞാനം ദുആയിലൂടെ കിട്ടുന്നതിന് മുമ്പേ തന്നെ, അത് സംബന്ധിച്ചുള്ള അടയാളങ്ങൾ ലഭ്യമാകുന്നതിന് മുമ്പേ തന്നെ അള്ളാഹു ഉണ്ട് എന്ന കാര്യത്തിൽ ദൃഢബോധ്യവും വിശ്വാസവും വേണം. ആദ്യം അള്ളാഹുള്ള വിശ്വാസം സുദൃഢമാകണം, ഈമാൻ ബിൽ ഗൈബ് ഉണ്ടാകണം, പിന്നെ എല്ലാ ശക്തികളും കഴിവുകളും അവനുണ്ടെന്ന് ദൃഢബോധ്യവും വേണം. കാരണം വിശ്വാസമുള്ള വ്യക്തിക്കാണ് ദിവ്യജ്ഞാനം നൽകപ്പെടുന്നത്. ആദ്യം വിശ്വാസമുണ്ടായിരിക്കണം, പിന്നെ ദൃഢജ്ഞാനം നൽകപ്പെടുന്നതാണ്. വിശ്വാസത്തിൽ ഉന്നത നിലവാരം ഉണ്ടാകുമ്പോഴാണ് ദുആ സ്വീകാര്യത ദൃശ്യങ്ങളും ഉണ്ടാകുന്നത്. അതല്ലാതെ എന്തെങ്കിലും കാര്യം കൊണ്ട് ഉറപ്പില്ലാത്തവരാകരുത്. ദുആ കേൾക്കുന്നുവെന്നത് അള്ളാഹു താനുണ്ട് എന്നുള്ള തെളിവ് എന്ന നിലയ്ക്കാണ് പറയുന്നത്. ദുആ സ്വീകരിക്കുന്നില്ലെങ്കിൽ അവരുമായുള്ള ബന്ധത്തിൽ കുറവുണ്ടാകും, രണ്ട് സുഹൃത്തുക്കൾക്കിടയിലുള്ള ബന്ധത്തിലുള്ള കുറവ് പോലെ. ഈ കുറവ് നികത്താനുള്ള മാർഗം തക്വ സ്വായത്തമാക്കുകയാണെന്ന് പറയുന്നു. അള്ളാഹു ഉണ്ട് എന്ന കാര്യം പ്രഖ്യാപിക്കുക, അതിലുറച്ച് വിശ്വസിക്കുക, അദൃശ്യത്തിലുള്ള അവന്റെ അസ്തിത്വം അംഗീകരിക്കുക. മൂന്നാമത്തെ മാർഗം അള്ളാഹുവിന് സകല കഴിവുകളും ശക്തികളും ഉണ്ടെന്ന് ഉറച്ചു വിശ്വസിക്കുകയാണ്. അവരല്ലാതെ മറ്റാർക്കും തന്നെ അത്തരത്തിലുള്ള കഴിവുകളില്ല. ആ ദുആ സ്വീകരിക്കപ്പെടാനുള്ള ഏറ്റവും ചുരുങ്ങിയ മാനദണ്ഡമാണിത്. ആ മഹാത്മാവ് തുടരുന്നു, എന്റെ ദാസന്മാർ എന്റെ അസ്തിത്വത്തെ സംബന്ധിച്ച് എന്താണ് അതിനുള്ള തെളിവ് എന്നും ദൈവത്തെ എങ്ങനെ മനസ്സിലാക്കാമെന്നും ചോദിക്കുകയാണെങ്കിൽ അതിനുള്ള മറുപടി ഇതാകുന്നു, ഞാൻ വളരെ സമീപസ്ഥനാണ്, ഞാൻ എന്നെ വിളിക്കുന്നവർക്ക് മറുപടി നൽകുന്നു, എന്നെ വിളിക്കുമ്പോൾ അവന്റെ വിളി ഞാൻ കേൾക്കുന്നു, ഞാൻ അവനോട് സംവദിക്കുന്നു. അതുകൊണ്ട് ഞാൻ അവനോട് സംവദിക്കാൻ തക്കവണ്ണം തന്റെ അവസ്ഥയിൽ മാറ്റം വരുത്തട്ടെ. അതായത് അള്ളാഹു സംസാരിക്കാൻ തക്കവണ്ണം ആദ്യം തന്റെ അവസ്ഥയെ ശരിയാക്കേണ്ടതാണ്. എന്നിലേക്കുള്ള വഴികൾ കിട്ടാൻ എന്നിൽ പൂർണ്ണമായ വിശ്വാസം വേണം, അപ്പോഴാണ് സന്മാർഗത്തിലേക്കുള്ള വഴി ലഭ്യമാവുക. ചുരുക്കത്തിൽ, ഈ ഉറച്ച വിശ്വാസം ഉണ്ടാകേണ്ടത് അനിവാര്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞു വന്ന നിബന്ധനകൾക്കനുസരിച്ചുള്ള മാർഗങ്ങൾക്ക് വിധേയമായി പ്രവർത്തിക്കണം. അതായത് ഒന്ന്, തക്വയും ദൈവഭയവും ഉണ്ടാകണം. രണ്ട്, ദൈവമുണ്ടെന്ന് പൂർണ്ണമായ വിശ്വാസം വേണം, അദൃശ്യത്തിലുള്ള വിശ്വാസവും വേണ്ടതാണ്. മൂന്നാമത്തേത്, അവൻ സകല ശക്തികളും കഴിവുകളും ഉണ്ടെന്ന് പൂർണ്ണ വിശ്വാസം വേണം. എന്തെങ്കിലും ഒരു കാര്യം നടന്നില്ലെങ്കിൽ അത് അവന്റെ കഴിവിൽ പെട്ടതല്ല എന്ന് പറയരുത്, പരാതി ഉണ്ടാവുകയും വരുത്. അവന് സകല ശക്തികളും കഴിവുകളും ഉണ്ട് എന്ന് ദൃഢവിശ്വാസം ഉണ്ടായിരിക്കണം. ദുആ സ്വീകരിക്കപ്പെടാതെയാകുമ്പോൾ നിരാശാജനകമായ കാര്യങ്ങൾ പറയുകയും അള്ളാഹുവിന്റെ അസ്തിത്വത്തിൽ സംശയം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നവൻ ആദ്യം തങ്ങളെ തന്നെ ഒന്ന് വിലയിരുത്തട്ടെ. ഈ മൂന്ന് അവസ്ഥകളും അവർക്കുണ്ടായിട്ടുണ്ടോ എന്നും അവർക്കുണ്ടായിട്ടുള്ള അവസ്ഥയിൽ അവർ നിലനിൽക്കുന്നുണ്ടോ എന്നും നോക്കുകയും വേണം. ഈമാന്റെ അവസ്ഥ ഉണ്ടായിരിക്കുകയും പിന്നെ അവന്റെ അസ്തിത്വത്തിൽ സംശയമുണ്ടാവുക എന്നതും സാധ്യമേയല്ല. പിന്നെ മറ്റൊരിടത്ത് ആ മഹാത്മാവ് പറയുന്നു, അതായത് അള്ളാഹുവിനെ സംബന്ധിച്ച് എങ്ങനെ അറിയാമെന്ന് ചോദിക്കുമ്പോൾ അതിനുള്ള മറുപടി, ഇസ്ലാമിന് ദൈവം വളരെ സമീപസ്ഥനാകുന്നു എന്നതാണ്. അവനെ സത്യഹൃദയത്തോടെ വിളിക്കുകയാണെങ്കിൽ അവൻ മറുപടി നൽകുന്നതാണ്. മറ്റ് വിഭാഗങ്ങളുടെ, അതായത് മറ്റ് മതസ്ഥരുടെ ദൈവം സമീപസ്ഥനല്ല, മറിച്ച് അവൻ വളരെ ദൂരെയാകുന്നു. അതിനെക്കുറിച്ച് അറിയാൻ തന്നെ പ്രയാസമാണത്രേ. ദാസന്റെ യഥാർത്ഥ ആരാധകന്റെ ഏറ്റവും ഉന്നതമായ ലക്ഷ്യം അവന്റെ സാമീപ്യം കരസ്ഥമാക്കുക എന്നതായിരിക്കണം. അതായത് ആരാധകന്റെ ഏറ്റവും ഉന്നതമായ ലക്ഷ്യം അള്ളാഹുവിന്റെ അസ്തിത്വത്തിൽ ഉറച്ച വിശ്വാസമുണ്ടാകാൻ ഉതകുന്ന രീതിയിൽ അള്ളാഹുവിന്റെ സാമീപ്യം കിട്ടുകയും അവനോടുള്ള സ്നേഹം ഹൃദയത്തിൽ ഉണ്ടാവുകയും വേണം എന്നതാണ്. ഉജീബ് ദവത്ത് ദായിദാൻ എന്നതിൻ്റെയും അർത്ഥം ഇത് തന്നെയാണ്. അവൻ ഉത്തരം നൽകുന്നവനാണ്, മൂകനല്ല. മറ്റെല്ലാ തെളിവുകളും ഇതിനു മുന്നിൽ വ്യക്തമാകുന്നു. സംസാരമെന്നത് കൂടിക്കാഴ്ചയ്ക്ക് തുല്യമാണ്. ചുരുക്കത്തിൽ സത്യഹൃദയത്തോടെ വിളിക്കേണ്ടത് അനിവാര്യമാണ്. സത്യഹൃദയത്തോടെ വിളിക്കുക എന്ന് വെച്ചാൽ അവൻ പറയുന്ന കാര്യങ്ങളെ അംഗീകരിക്കുകയും അതിൽ വിശ്വാസം സുദൃഢമാക്കുകയും ചെയ്യുക എന്നതാകുന്നു. ആ മഹാത്മാവ് തുടരുന്നു, എന്റെ ദാസൻ എന്നെ സംബന്ധിച്ച് ചോദിക്കുമ്പോൾ ഞാൻ വളരെ സമീപസ്ഥരാകുന്നു. ഞാൻ എന്നെ വിളിക്കുന്നവന്റെ പ്രാർത്ഥന കേൾക്കുന്നു. ചില ആളുകൾ അവന്റെ അസ്തിത്വത്തിൽ സംശയമുള്ളവരാണ്. എന്റെ അസ്തിത്വത്തിനുള്ള അടയാളം എന്തെന്നാൽ നിങ്ങൾ എന്നെ വിളിക്കുകയും എന്നോട് ചോദിക്കുകയും ചെയ്യുക. ഞാൻ നിങ്ങളെ വിളിക്കുകയും മറുപടി നൽകുകയും ചെയ്യുന്നതാണ്. ഞാൻ നിങ്ങളെ വിളിക്കുകയും മറുപടി നൽകുകയും നിങ്ങളെ ഓർക്കുകയും ചെയ്യുന്നതാണ്. ഹദീസിലും വന്നിട്ടുള്ളതുപോലെ അള്ളാഹു പറയുന്നു, നിങ്ങൾ എന്നെ മനസ്സുകളിലോ സദസ്സുകളിലോ എവിടെ സ്മരിക്കുകയാണെങ്കിലും ഞാൻ നിങ്ങളെ ഓർക്കുന്നതാണ്. നേരത്തെയും പറഞ്ഞ ഒരു പ്രശ്നമാണിത്. അതായത് നോക്കുക, ഞങ്ങൾ വിളിക്കുന്നുവെങ്കിലും മറുപടി നൽകുന്നില്ല എന്നാണ് പറയുന്നതെങ്കിൽ നിങ്ങൾ ഒരു സ്ഥലത്തു കൂടെ നിന്ന് വളരെ ദൂരെയുള്ള ഒരാളെ വിളിക്കുകയാണ്. നിങ്ങളുടെ കാതുകൾക്കാണ് പ്രശ്നമുള്ളത്. വരിക, സ്നേഹം കൊണ്ടാണ് സാമീപ്യം കിട്ടുക. മനസ്സിൽ അള്ളാഹുവിനോടുള്ള ആ സ്നേഹമുണ്ടാക്കുക. സ്വന്തം കാതുകൾക്കാണ് ന്യൂനതയുള്ളത്. വിശ്വാസ ദൗർബല്യത്തെ അകറ്റി വിശ്വാസം സുദൃഢമാക്കുക, അപ്പോൾ സാമീപ്യം ലഭിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ശബ്ദം കേട്ടുകൊണ്ട് നിങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതാണ്. വ്യക്തമായ രീതിയിൽ ശബ്ദം എത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ശബ്ദം കേട്ടുകൊണ്ട് നിങ്ങൾക്ക് മറുപടി ലഭിക്കും. കേൾക്കുന്നയാളുടെ മറുപടി നിങ്ങൾക്ക് ലഭിക്കും. അദ്ദേഹം ഉദാഹരണം നൽകുകയാണ്, നിങ്ങൾ ദൂരെ നിന്ന് വിളിക്കുന്നു, നിങ്ങളുടെ ശബ്ദം എത്തിയിരിക്കുന്നു. വ്യക്തമായ രീതിയിൽ ശബ്ദം എത്തിയിട്ടുമുണ്ട്. നിങ്ങൾക്ക് ഭദ്രത കാരണം കേൾക്കാൻ കഴിയുന്നില്ല. അള്ളാഹു മറുപടി നൽകുന്നുണ്ടെങ്കിലും നിങ്ങളുടെ വിശ്വാസം സുദൃഢമല്ല, നിങ്ങളുടെ സ്നേഹത്തിൽ കുറവുണ്ട്. അവൻ പറയുന്ന കാര്യങ്ങൾ അനുസരിച്ച് നിങ്ങൾ നീങ്ങുന്നുമില്ല. ഈ ഭദ്രതയാണ് നിങ്ങളുടെ കാതുകളിലുള്ളത്. അത് കാരണം നിങ്ങൾക്ക് അവന്റെ ശബ്ദം കേൾക്കാൻ കഴിയുന്നില്ല. അള്ളാഹു മറുപടി നൽകിക്കൊണ്ട് പറയുന്നു, നാം മറുപടി നൽകിയിട്ടില്ല എന്ന് നിങ്ങൾ പറയുകയാണ്. വാസ്തവത്തിൽ അവൻ മറുപടി നൽകിയിട്ടുണ്ട്. നിങ്ങളുടെ അവസ്ഥകൾ നന്നാക്കുക. അങ്ങനെയാണെങ്കിൽ ഉച്ചത്തിൽ നിങ്ങൾക്ക് കേൾക്കാൻ കഴിയും. പക്ഷേ ഭദ്രത കാരണം ആ ശബ്ദം നിങ്ങൾ കേൾക്കുന്നില്ല. തുടർന്ന് പറയുന്നു, എത്രമാത്രം നിങ്ങളുടെ ഇടയിലുള്ള ആവരണങ്ങളും പർദ്ദകളും ദൂരവും മാറുന്നുവോ അതനുസരിച്ച് നിങ്ങൾ തീർച്ചയായും ആ ശബ്ദം കേൾക്കുന്നതാണ്. തക്വയിൽ മുന്നേറുമ്പോൾ ആ ശബ്ദം കേൾക്കുന്നതിലേക്ക് ശ്രദ്ധ ഉണ്ടാകുന്നു. ലോകം ഉണ്ടായതു മുതൽ അവൻ തൻ്റെ വരിഷ്ഠദാസന്മാരോട് സംവദിക്കുന്നു എന്നതിന് തെളിവ് നൽകിക്കൊണ്ട് പറയുകയാണ്. അങ്ങനെയല്ലായിരുന്നുവെങ്കിൽ പതിയെ പതിയെ അവൻ്റെ അസ്തിത്വമുണ്ടെന്ന കാര്യം തന്നെ ഇല്ലാതായി പോകുമായിരുന്നു. ചുരുക്കത്തിൽ ദൈവാസ്തിത്വത്തിനുള്ള തെളിവുകളിൽ ഏറ്റവും ശക്തമായത് നമ്മൾ അവൻ്റെ ശബ്ദം കേൾക്കുക എന്നതാണ്. ഒന്നുകിൽ അവന് മാറ്റുക, അല്ലെങ്കിൽ അവൻ്റെ ശബ്ദം കേൾക്കുക. ചില സമയത്ത് ശബ്ദം മാത്രം കേൾപ്പിക്കുന്നു. ചുരുക്കത്തിൽ ഈ കാലഘട്ടത്തിൽ സംസാരിക്കുക എന്ന് പറയുന്നത് കാണുന്നത് പോലെ തന്നെയാണ്. അള്ളാഹുവിലേക്കുള്ള സൂചനകൾ ലഭ്യമാകുന്നതും കാണുന്നത് പോലെ തന്നെയാണ്. അള്ളാഹുവിലേക്കുള്ള സൂചനകൾ ലഭ്യമാകുന്നതും ഇന്ന് കാലത്ത് അള്ളാഹുവിനെ കാണുന്നത് പോലെ തന്നെയാകുന്നു. അതേസമയം ദൈവത്തിനും അന്വേഷകനുമിടയിൽ ആവരണം ഉള്ള സമയം അത്രയും കേൾക്കാൻ കഴിയുന്നതല്ല. സംസാരിക്കുന്നുവെങ്കിൽ തന്നെ ആവരണങ്ങൾ ഉള്ളതുപോലെ കേൾക്കാൻ കഴിയുന്നതാണ്. ആയതിനാൽ സമീപത്തേക്ക് വരുവിൻ. സ്വച്ഛമായ സ്നേഹം ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ സാമീപ്യം ലഭ്യമാകുന്നതാണ്, ആവരണങ്ങൾ അകലുന്നതാണ്. അള്ളാഹു പറയുന്നു, ഞാൻ മറുപടി നൽകുന്നുണ്ട്, നിങ്ങൾക്കത് കേൾക്കാൻ കഴിയുന്നില്ല. ആദ്യത്തെ മറുപടി എന്തെന്നാൽ നിങ്ങൾ സ്നേഹത്തിൽ അധികം മുന്നേറുക എന്നതാണ്. സ്നേഹം വർദ്ധിക്കുകയാണെങ്കിൽ ഭദ്രതയും അകലുന്നതാണ്. മറ്റൊരു സ്ഥലത്ത് മഹാത്മാവ് പറയുന്നു, ദുആ ദൈവാസ്തിത്വത്തിനുള്ള ഉഗ്രൻ തെളിവാകുന്നു. അള്ളാഹു ഒരിടത്ത് പറയുന്നു, വൈദാ സാലക്ക ഇബാദി അന്നി ഫൈനി കരീം ഉജീബു ദാവത്ത ദായിദാൻ. അതായത് എന്റെ ദാസന്മാർ ദൈവം എവിടെയെന്നും അതിനുള്ള തെളിവ് എന്താണെന്നും നിന്നോട് ചോദിക്കുകയാണെങ്കിൽ പറയുക, വളരെ സമീപസ്ഥനാകുന്നു. അതിനുള്ള തെളിവ് എന്തെന്നാൽ അത് മുഖേന ഈ മറുപടി, അതായത് റൂയ സാലിഹ അഥവാ സത്യസന്ധമായ സ്വപ്നങ്ങൾ കാണാനും ദിവ്യ മറുപടികൾ ലഭ്യമാകുന്നതിനും കാരണമായിത്തീരും. ഇത് കൂടാതെ ദുആകൾ മുഖേന അള്ളാഹുവിന് ശക്തികളും കഴിവുകളും പ്രകടമാകുന്നു. അള്ളാഹു നമ്മുടെ പ്രാർത്ഥന കേട്ടുവെന്നും അതുകൊണ്ടാണ് ഈ കാര്യങ്ങൾ നടന്നത് എന്നും അവന് സ്വയം ബോധ്യപ്പെടുന്നതാണ്. പറയുന്നു, അവൻ പ്രയാസങ്ങൾ പരിഹരിക്കാൻ കഴിവുള്ളവനാകുന്നു. ചുരുക്കത്തിൽ ദുആ ഒരു വൻ നിധിയാകുന്നു, ശക്തിയാകുന്നു. വിശുദ്ധ ഖുർആനിൽ കൂടെ കൂടെ അതിലേക്കുള്ള പ്രേരണ നൽകുന്നു. ആ ദുആ മുഖേന പ്രയാസങ്ങളിൽ നിന്ന് മോചനം കിട്ടിയവരുടെ അവസ്ഥകളും പറഞ്ഞു തന്നിരിക്കുന്നു. പ്രവാചകന്മാരുടെ ജീവിതത്തിൽ ആയിബേരും അവരുടെ വിജയങ്ങളുടെ അടിത്തറയും ശരിയായ മാർഗവും ഈ ദുആ തന്നെയായിരുന്നു. ആയതിനാൽ ഞാൻ ഉപദേശിക്കുകയാണ്, തങ്ങളുടെ വിശ്വാസത്തിന്റെയും കർമ്മത്തിന്റെയും ശക്തികൾ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ദുആകളിൽ മുഴുകുവിൻ. ദുആകൾ മുഖേന അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ പര്യവസാനം ശുഭകരമായി തീരുന്നതിനുള്ള മാർഗങ്ങൾ ഉണ്ടാകുന്നതാണ്. ഇത് കഴിഞ്ഞ കാല കാര്യങ്ങൾ മാത്രമല്ല, ഇക്കാലഘട്ടത്തിലും അതിനുള്ള തെളിവുകൾ ലഭ്യമാണ്. നിരവധി ആളുകൾ തങ്ങളുടെ ദുആ സ്വീകാര്യതയുടെ സംഭവങ്ങൾ എഴുതാറുണ്ട്. പല സമയത്തും ഞാൻ ആ സംഭവങ്ങൾ കേൾപ്പിച്ചിട്ടുമുണ്ട്. ദൈവാസ്തിത്വത്തെ സംബന്ധിച്ച് റിവ്യൂ ഓഫ് റിലീജിയൻസ് പ്രോഗ്രാം സംഘടിപ്പിച്ചിരുന്നു. അതിലും പല ആളുകളും ദുആ സ്വീകാര്യതയുടെ സംഭവങ്ങൾ വിവരിക്കുകയുണ്ടായി. മാത്രമല്ല, ചിലപ്പോൾ അള്ളാഹു എത്രമാത്രം അനുഗ്രഹിക്കുന്നുവെന്നാൽ വിശ്വാസത്തെ സുദൃഢമാക്കുന്നതിന് വേണ്ടി ദുആകൾക്ക് സ്വീകാര്യത നൽകിക്കൊണ്ട് അർത്ഥത്തിന്റെ അർത്ഥം ശ്രവിച്ചുകൊണ്ട് തന്റെ ശക്തി പ്രഭാവങ്ങളുടെ തേജസ് വെളിപ്പെടുത്തുന്നു. വിശ്വാസ ദൗർബല്യമുള്ളവർക്കും ചില സമയത്ത് വിശ്വാസം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി അത് കാണിച്ചു കൊടുക്കുന്നു. ഇത്തരത്തിലുള്ള നൂറുകണക്കിന് ആളുകളും എനിക്ക് കത്തെഴുതുകയും എന്നോട് നേരിട്ട് പറയുകയും ചെയ്തിട്ടുണ്ട്. ദുആയുടെ യാഥാർത്ഥ്യത്തെ വിവരിച്ചുകൊണ്ട് ആ മഹാത്മാവ് ഒരു സ്ഥലത്ത് പറയുന്നു, മാരിഫത്ത് അഥവാ ദിവ്യജ്ഞാനം ദൈവാനുഗ്രഹം മുഖേനയാണ് ലഭ്യമാവുക. ആ അനുഗ്രഹം മുഖേന തന്നെയാണ് നിലനിൽക്കുകയും ചെയ്യുക. അനുഗ്രഹം ദിവ്യജ്ഞാനത്തെ സുദൃഢമാക്കുകയും പ്രകാശിതമാക്കുകയും ചെയ്യുന്നു. ആവരണങ്ങളുടെ ഇടയിൽ നിന്ന് എടുത്തു മാറ്റുകയും ചെയ്യുന്നു. ദോഷപ്രവണമായ ആത്മാവിന്റെ പൊടിപടലങ്ങളെ അകറ്റുന്നു. ആത്മാവിൽ ശക്തിയും ജീവനും പ്രദാനം ചെയ്യുന്നു. ആത്മാവിനെ ദോഷപ്രവണമായ തടവറയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരുന്നു. അതായത് തിന്മയിലേക്ക് പ്രേരണ നൽകുന്ന ആത്മാവിനെ അതിന്റെ പ്രസ്തുത തടവറയിൽ നിന്നും മോചിപ്പിക്കുന്നു. ദുഷ്ചിന്തകളുടെ മാലിന്യത്തിൽ നിന്ന് വിമലീകരിക്കുന്നു. ദേഹേച്ഛകളുടെ വെള്ളപ്പൊക്കത്തിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുവരുന്നു. അതായത് പ്രളയജലം പോലെ തന്നെ ദേഹേച്ഛകളുടെ ഒരു പ്രളയവുമുണ്ട്, തിന്മകളുടെ പ്രളയം. അതിൽ നിന്ന് മനുഷ്യനെ പുറത്തേക്ക് കൊണ്ടുവരുന്നു. അപ്പോൾ അവനിൽ ഒരു മാറ്റമുണ്ടാകുന്നു. അവനും മാലിന്യങ്ങളിൽ നിന്ന് സ്വതവേ വിരക്തി ഉണ്ടാകുന്നു. ദൈവാനുഗ്രഹം മുഖേന റൂഹിൽ ഉണ്ടാകുന്ന ഈ ആദ്യ പെരുമാറ്റവും ദുആ മുഖേന തന്നെയാണ് സംജാതമാകുന്നത്. ഞങ്ങളും എല്ലാ ദിവസവും ദുആ ചെയ്യുന്നുവെന്നും നമസ്കാരം അനുഷ്ഠിക്കുന്നുവെന്നും ദുആ എല്ലാം തന്നെയാണെന്നും ഞങ്ങളത് അനുഷ്ഠിക്കാറുണ്ടെന്നും മാത്രം ധരിച്ചു വശാകരുത്. കാരണം ദിവ്യജ്ഞാനത്തിന് ശേഷവും ദൈവാനുഗ്രഹം മുഖേനയും ഉണ്ടാകുന്ന ദുആയുടെ അവസ്ഥയും വർണ്ണവും ഒന്ന് വേറെ തന്നെയാണ്. ബാഹ്യമായ നമസ്കാരങ്ങൾ അനുഷ്ഠിക്കുന്നു, വേഗം വേഗം 5 മിനിറ്റ് കൊണ്ട് നമസ്കാരത്തിൽ നിന്ന് വിരമിക്കുകയും ചെയ്യുന്നു. ഇത് നമസ്കാരമോ ദുആകളോ അല്ല, അതിന് മാരിഫത്ത് അഥവാ ദിവ്യജ്ഞാനമുണ്ടാകണം. ആ ദിവ്യജ്ഞാനം ഉണ്ടാവുകയാണെങ്കിൽ പിന്നെ ദുആകളുടെ അഭിരുചി തന്നെ ഒന്ന് വേറെയായിരിക്കും. പ്രസ്തുത നമസ്കാരത്തിന്റെ സ്വാദും ഒന്ന് വേറെയായിരിക്കും. പറയുന്നു, അത് മുച്ചൂടും ഇല്ലാതാക്കുന്ന ഒന്നാകുന്നു. അത് ഭസ്മീകരിക്കുന്ന അഗ്നിയാകുന്നു. അത് അനുഗ്രഹത്തെ ആകർഷിക്കുന്ന ഒരു കാന്തിക ശക്തിയാകുന്നു. അതൊരു മരണമാകുന്നു, പക്ഷേ അത് അവസാനം ജീവൻ നൽകുന്നു. അതൊരു മഹാപ്രളയമാകുന്നു, പക്ഷേ അവസാനം അത് ഒരു നൗകയായി മാറുന്നു. അതായത് അത് പ്രളയമാണെങ്കിൽ പോലും അവസാനം ആ പ്രളയം ഒരു നൗകയായി തീരുന്നതാണ്. അത് ഈ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കുന്നതുമാണ്. എല്ലാ സങ്കീർണമായ കാര്യങ്ങളും ഇതുമുഖേന ശരിയായി തീരുന്നതാണ്. എല്ലാ വിഷയങ്ങളും ഇതുമുഖേന അമൃതായി പരിണമിക്കുന്നു. ചുരുക്കത്തിൽ, ഈ ദിവ്യജ്ഞാനം കരസ്ഥമാക്കാൻ ശ്രമിക്കുന്നവരാണ് നമ്മിലെ ഭാഗ്യവാന്മാരായ ആളുകൾ. ആ മഹാത്മാവ് തുടരുന്നു, ദുആ അള്ളാഹുവിൽ നിന്ന് വന്ന് അള്ളാഹുവിലേക്ക് തന്നെ പോകുന്നു. ദുആ മുഖേന അള്ളാഹു എത്രത്തോളം സമീപസ്ഥനാകുന്നു എന്നാൽ നിങ്ങളുടെ ജീവനേക്കാളും അവൻ അടുത്തെത്തിയിരിക്കുന്നു. ദുആയുടെ ഏറ്റവും വലിയ അനുഗ്രഹം മനുഷ്യനുള്ളിൽ പരിശുദ്ധമാറ്റം ഉണ്ടാവുക എന്നതാണ്. ദുആ സ്വീകരിക്കപ്പെട്ടു എന്നും അള്ളാഹു തൃപ്തനായി എന്നും എങ്ങനെ മനസ്സിലാക്കാമെന്ന് പലരും അന്വേഷിക്കാറുണ്ട്. അവർക്കുള്ള മറുപടി ഇപ്രകാരമാണ്: പരിശുദ്ധമാറ്റമുണ്ടാകുന്നതാണ്. പരിശുദ്ധമാറ്റമുണ്ടാകുമ്പോഴാണ് അള്ളാഹുമായുള്ള ബന്ധത്തിൽ മനുഷ്യന് പുരോഗതി ഉണ്ടാകുന്നത്. പരിശുദ്ധമാറ്റമുണ്ടാകുമ്പോൾ ദുആ സ്വീകാര്യതയ്ക്കുള്ള അടയാളങ്ങൾ ലഭ്യമാകുന്നു. മനുഷ്യനിൽ പരിശുദ്ധമാറ്റമുണ്ടാക്കുന്ന സമയത്ത് അള്ളാഹുവും തൻ്റെ സിഫത്തുകളിൽ മാറ്റം വരുത്തുന്നു. വാസ്തവത്തിൽ അവൻ്റെ സിഫത്തുകൾ യാതൊരു മാറ്റവുമില്ലാത്തവയാണ്. പക്ഷേ സ്വയം മാറ്റം വരുത്തുന്ന ആൾക്ക് വേണ്ടി അത് വേറെ രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. അതിൻ്റെ ജ്യോതിസ് വെളിപ്പെടുത്തുന്നു. അതേക്കുറിച്ച് ഭൗതിക ലോകത്തിന് മനസ്സിലാക്കാൻ സാധ്യമല്ല. അള്ളാഹുവിൻ്റെ സിഫത്തുകളിൽ ഏതെങ്കിലും മാറ്റമുണ്ടാകുന്നുമില്ല. അതിൽ മാറ്റം വരുത്താനും സാധ്യമല്ല. എന്നാൽ കാണുമ്പോൾ സിഫത്തുകളിൽ മാറ്റം വന്നതായി അനുഭവപ്പെടുന്നു. സിഫത്തുകൾ അതേപടി തുടരുന്നുവെങ്കിലും അതിൻ്റെ പ്രകടനം ഇപ്പോഴാണ് ആരംഭിക്കുന്നത്. അവൻ മറ്റൊരു ദൈവമായി തോന്നുന്നു. വാസ്തവത്തിൽ വേറൊരു ദൈവവുമില്ല. പക്ഷേ പുതിയ പ്രഭാവത്തോടെ, പുതിയ വർണ്ണത്തിൽ അവന് സ്വയം വെളിപ്പെടുത്തുന്നു. അപ്പോൾ ആ ഒരു പ്രത്യേക തേജസ്സിന്റെ പ്രഭാവത്തിൽ സ്വയം മാറ്റത്തിന് വിധേയനാകുന്ന ആൾക്ക് വേണ്ടി അവൻ പ്രവർത്തിക്കുന്നു. അത് മറ്റുള്ളവർക്ക് വേണ്ടി. ഇതാണ് ആ ഭൗമേതരമായ അവൻ്റെ പ്രകടനം. മറ്റൊരിടത്ത് ആ മഹാത്മാവ് പറയുന്നു, അള്ളാഹു തൻ്റെ സൃഷ്ടികളോടുള്ള നന്മയ്ക്ക് വേണ്ടി തുറന്ന നിലയിൽ വെച്ചിട്ടുള്ള മാർഗം ദുആ തന്നെയാകുന്നു. ഒരാൾ കരഞ്ഞു വിലപിച്ചുകൊണ്ട് ഈ കവാടത്തിൽ പ്രവേശിക്കുമ്പോൾ അന്തസ്സുടയവനായ നാഥൻ അവന് പരിശുദ്ധ ആട അണിയിക്കുന്നു. തൻ്റെ മഹത്വത്തിൻ്റെ പ്രതാപം അവന് എത്രമാത്രം നൽകുന്നുവെന്നാൽ അവൻ അനാവശ്യ കാര്യങ്ങളിൽ നിന്നും അനുചിത ചിന്ത കർമ്മങ്ങളിൽ നിന്നും ബഹുഘാതം ദൂരേക്ക് ഓടിമാറുന്നു. വളരെ ദൂരേക്ക്, മൈലുകളോളം ദൂരേക്ക് മാറുന്നു. ചുരുക്കത്തിൽ യഥാർത്ഥ ദുആയുടെ സവിശേഷത എന്തെന്നാൽ പ്രതാപത്തിലുള്ളതും അനാവശ്യവുമായ കാര്യങ്ങളിൽ നിന്ന് അകന്നു മാറുക എന്നതാണ്. പരിശുദ്ധി അവൻ്റെ പ്രകൃതത്തിലേക്ക് വന്നു ചേരുന്നു. അവൻ ഭൗതിക ലക്ഷ്യങ്ങൾക്ക് വേണ്ടി മാത്രമല്ല ദുആ ചെയ്യുക, മറിച്ച് തൻ്റെ ദീനിലും തഖ്വയിലും മുന്നേറുന്നതിന് വേണ്ടിയും ദുആ ചെയ്യുന്നതാണ്. ദൈവിക സ്നേഹം ലഭ്യമാകുന്നതിന് വേണ്ടി ദുആ ചെയ്യുന്നതാണ്. ഇത് തന്നെയാണ് ഒരു യഥാർത്ഥ വിശ്വാസിയുടെ ലക്ഷണവും. ഇത് തന്നെയാണ് വിശ്വാസം പരിപക്വമാവുന്നതിൻ്റെയും വിശ്വാസത്തിൽ മുന്നേറുന്നതിൻ്റെയും അടയാളം. ദുആയുടെ ഗഹനീയതയെ സംബന്ധിച്ച് വിശദീകരിച്ചുകൊണ്ട് പറയുന്നു, അനുഗ്രഹ സിദ്ധിക്കുള്ള ഏറ്റവും അടുത്ത മാർഗം ദുആയാകുന്നു. പരിപക്വമായ ദുആക്ക് അനിവാര്യമായിട്ടുള്ള കാര്യങ്ങൾ ഇവയാണ്. അതിൽ ഒരു വേദനയും അസ്വസ്ഥതയും ആർദ്രതയും ഉണ്ടായിരിക്കണം. വിനയാന്യതവും ആർദ്രവും അസ്വസ്ഥപരിതവുമായ ഹൃദയത്തിൽ നിന്ന് ഉയരുന്ന ദുആകൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ വലിച്ചടിപ്പിക്കുന്നു. വളരെ വിനയാന്യതമായ രീതിയിൽ വേദന ഉണ്ടാകേണ്ടതുമാണ്. കരഞ്ഞു കരഞ്ഞു ദുആ ചെയ്യണം. അത് യഥാർത്ഥ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്നു. പക്ഷെ അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൂടാതെ ഇതും സാധ്യമല്ല. അതാണ് ഏറെ ക്ലേശകരം. അവൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി യാചിക്കേണ്ടതാണ്. പിന്നെ അതിനുള്ള പ്രതിവിധി ദുആ ചെയ്തുകൊണ്ടിരിക്കുക എന്നതുമാണ്. എത്ര തന്നെ താല്പര്യമില്ലെങ്കിലും ഹൃദയ സാന്നിധ്യമില്ലെങ്കിലും അത് ഒഴിവാക്കാൻ പാടില്ല. കൃത്രിമമായിട്ടാണെങ്കിലും നിർബന്ധം ചെലുത്തിക്കൊണ്ടാണെങ്കിലും അത് ചെയ്തുകൊണ്ടിരിക്കുക. ശരിയായ യഥാർത്ഥ ദുആ ചെയ്യാൻ കഴിയുന്നതിന് വേണ്ടിയും ദുആ ചെയ്യേണ്ടത് അനിവാര്യമാണ്. അള്ളാഹുവിൻ്റെ പിന്നിൽ കൂടുക. ഈ ഒരവസ്ഥ ഉണ്ടാകുന്നതുവരെയും പിന്മാറാൻ പാടില്ല. പിന്നെ അവൻ്റെ അനുഗ്രഹങ്ങൾ വർഷിച്ചു തുടങ്ങുന്നതാണ്. നിരവധി ആളുകൾ പെട്ടെന്ന് തന്നെ മതിയാക്കുന്നു. കുറച്ച് വർഷം ദുആ ചെയ്യുമ്പോഴേക്കും അവർക്ക് മതിയായി തോന്നുന്നു. എന്നിട്ട് പറയുന്നു, ഇതുകൊണ്ടൊന്നും ഒരു കാര്യവുമില്ല. പക്ഷേ നമ്മുടെ ഉപദേശം എന്നാൽ ഈ മണ്ണ് അരിച്ചെടുക്കുന്നതിൽ തന്നെയാണ് അനുഗ്രഹമുള്ളത്. അതായത് ഇത് പ്രത്യക്ഷത്തിൽ മണ്ണ് അരിച്ചെടുക്കുന്നത് പോലെയാണ്. പക്ഷേ ഈ മണ്ണ് അരിച്ചെടുക്കുന്നതിൽ തന്നെയാണ് അനുഗ്രഹമുള്ളത്. അവസാനം അതിൽ അനുഗ്രഹമുണ്ടാകുന്നതാണ്. കാരണം ഒടുവിൽ അമൂല്യമായ ലക്ഷ്യവും അതിലൂടെ ലഭ്യമാകുന്നു. അങ്ങനെ ഒരു നാൾ അവന് ഹൃദയവും അധരവും ഒന്നിക്കുന്നതാണ്. അവന് ലക്ഷ്യം അവസാനം അവന് കിട്ടുന്നതാണ്. എന്തെന്നാണോ അവൻ ആഗ്രഹിച്ചത് പ്രസ്തുത ലക്ഷ്യം അവൻ പ്രാപിക്കുന്നതുമാണ്. പറയുന്നു, അവൻ്റെ ഹൃദയം അവൻ്റെ അധരത്തോട് താതാത്മ്യം പ്രാപിക്കും. പിന്നെ ദുആയുടെ അനിവാര്യ ഘടകങ്ങളായ വിനയവും ആർദ്രതയും സ്വയം ഉണ്ടാകുന്നതാണ്. അതായത് മനസ്സ് അവൻ്റെ ആത്മാവിനോട് പറയുന്നു, അവന്റെ ഹൃദയാവസ്ഥയായി മാറുന്നു. ഇത് രണ്ടും ഒന്നായിത്തീരും. പിന്നെ ദുആക്ക് അനിവാര്യമായിട്ടുള്ള കാര്യങ്ങളും ഉരുത്തിരിയുന്നുണ്ട്. ദുആ രാത്രി എഴുന്നേറ്റ് മനസാന്നിധ്യത്തോടെ ഇല്ലാതെയും അക്ഷമനായ അവസ്ഥയിലുമാണെങ്കിൽ അവൻ ആ അവസ്ഥയിലും പ്രാർത്ഥിക്കുന്നു, നാഥ എൻ്റെ ഹൃദയം നിന്റെ നിയന്ത്രണത്തിലാകുന്നു. ആ അവസ്ഥയിലും ദുആ ചെയ്യുകയാണ്, നാഥ ഹൃദയം നിന്റെ നിയന്ത്രണത്തിലാകുന്നു, നീ തന്നെ അതിനെ പരിശുദ്ധമാക്കണമേ. വളരെ ഞെരുക്കമുള്ള അവസ്ഥയിൽ അതിൻ്റെ വിശാലത അവൻ അള്ളാഹുവിന് വേണ്ടി അള്ളാഹുവിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. ഹൃദയം ഞെരുക്കത്തിലാണ്, അതിൽ വിശാലത ഉണ്ടാകാൻ അവൻ ആഗ്രഹിക്കുന്നു. അള്ളാഹുവിലേക്ക് കുനിയണമെന്നും അവനിലേക്ക് പ്രേരണ ഉണ്ടാകണമെന്നും അള്ളാഹുവിൻ്റെ സ്നേഹം വർദ്ധിക്കണമെന്നും അവൻ ആഗ്രഹിക്കുന്നു. ഈ ഞെരുക്കത്തിൽ നിന്ന് പിന്നീട് വിശാലതയിലേക്ക് വരുന്നു. അതായത് പ്രത്യക്ഷത്തിൽ മനുഷ്യൻ്റെ ഹൃദയത്തിലുണ്ടാകുന്ന ഞെരുക്കങ്ങൾ മാറുകയും അത് വിശാലമാവുകയും അതിലൊരു ആർദ്രത ഉണ്ടാവുകയും ചെയ്യുന്നു. അതായത് പ്രത്യക്ഷത്തിൽ മനുഷ്യൻ്റെ ഹൃദയത്തിലുണ്ടാകുന്ന ഞെരുക്കങ്ങൾ മാറുകയും അത് വിശാലമാവുകയും അതിലൊരു ആർദ്രത ഉണ്ടാവുകയും ചെയ്യുന്നു. ഹൃദയം വിശാലമാവുക എന്നതുകൊണ്ടുള്ള ഉദ്ദേശം എന്താണ്? ദുആകളിൽ പിന്നീട് ഒരു ആർദ്രത ഉണ്ടാകുന്നു എന്നത് തന്നെയാണ്. അവന് കരച്ചിൽ വരുന്നു. ഈ സമയം തന്നെയാണ് ദുആ സ്വീകാര്യതയുടെ നിമിഷം എന്ന് പറയപ്പെടുന്നത്. ഇങ്ങനെ ഒരവസ്ഥ ഉണ്ടാകുമ്പോൾ അറിയുക അത് സ്വീകാര്യതയുടെ സമയമാകുന്നു. അപ്പോൾ ആത്മാവ് ദൈവസവിധത്തിൽ വെള്ളം പോലെ ഒഴുകുന്നതായി അവന് അനുഭവപ്പെടുന്നതാണ്. അതായത് ആ ഒരു ജലകണിക മേലെ നിന്ന് താഴോട്ട് വീഴുമാറാകുന്നു. ഈ ഒരു അവസ്ഥ സംജാതമാകുമ്പോൾ അത് ദുആ സ്വീകാര്യതയുടെ സമയമാണെന്ന് അവന് സ്വയം ബോധ്യപ്പെടുന്നതാണ്. ഇനി അള്ളാഹു എന്താണ് ചെയ്യുന്നത് അത് തന്നെയായിരിക്കും തനിക്ക് ഗുണപ്രദമെന്ന് അവൻ മനസ്സിലാക്കുന്നു. അല്ലാതെ താൻ പറഞ്ഞത് തന്നെ ആകണമെന്നില്ല, മറിച്ച് അവന് അതിൽ ഒരു ദൃഢബോധ്യം കൈവരുന്നു. ആ ഒരു വേദനാനിർഭരമായ അവസ്ഥയ്ക്ക് ശേഷം ഇനി അള്ളാഹു ഈ ദുആക്ക് ശേഷം അതിൻ്റെ പരിണതിയിൽ തനിക്ക് വേണ്ടി എന്ത് ചെയ്യുകയാണെങ്കിലും അതാണ് തനിക്ക് ഉചിതമെന്ന് സംതൃപ്തി അവന് കരസ്ഥമാകുന്നു. ഈ വിശ്വാസം വർദ്ധിക്കുന്നു. ഒരു പരാതിയും മനസ്സിലുണ്ടാകുന്നില്ല. ഈ ഒരവസ്ഥ നമുക്കും നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കേണ്ടതായിട്ടുണ്ട്. അതിനുവേണ്ടി നമ്മൾ സ്വയം കണക്കെടുപ്പ് നടത്തുകയും വേണം. ഈ കാര്യത്തെ കുറെ കൂടി വിശദമാക്കിക്കൊണ്ട് ആ മഹാത്മാവ് പറയുന്നു, ദുആ എല്ലാ പ്രയാസങ്ങളെയും എളുപ്പമുള്ളതാക്കുന്നു. ദുആ മുഖേന എത്ര പ്രയാസകരമായ കാര്യവും എളുപ്പമുള്ളതായി തീരുന്നു. ആളുകൾക്ക് ദുആയുടെ വിലയും നിലയും മനസ്സിലായിട്ടില്ല. അവർ വളരെ വേഗം നിരാശരും ഹതാശരുമായി മാറുന്നു. വാസ്തവത്തിൽ ദുആക്ക് ഒരു സ്ഥൈര്യവും നൈരന്തര്യവും ആവശ്യമാണ്. മനുഷ്യൻ പൂർണ്ണമായ ശുഭാപ്തി വിശ്വാസത്തോടെ അതിൽ മുഴുകുകയാണെങ്കിൽ ഒരു ദുസ്വഭാവം മാത്രമല്ല ആയിരക്കണക്കിന് ദുസ്വഭാവങ്ങളെ അള്ളാഹു അകറ്റുന്നതാണ്, അവനെ പരിപക്വതയുള്ള വിശ്വാസിയാക്കി മാറ്റുന്നതാണ്. പക്ഷേ ആത്മാർത്ഥതയും അത്യുദ്ധാനവുമാണ് അതിനുള്ള നിബന്ധന. അത് ദുആ മുഖേന തന്നെയാണ് ഉണ്ടാവുക. അതായത് ആത്മാർത്ഥതയും അത്യുദ്ധാനവും നിരന്തരമായ പരിശ്രമവും വേണം. ഈ നിബന്ധന ഉണ്ടാകേണ്ടതും അനിവാര്യമാണ്. അതിനുവേണ്ടി നമ്മുടെ മനസ്സുകളെ നിരീക്ഷിക്കണം. ഈ ആത്മാർത്ഥതയുടെയും അത്യുദ്ധാനത്തിൻ്റെയും അവസ്ഥ നമ്മളിൽ ഉണ്ടായിട്ടുണ്ടോ? അത് ഉണ്ടാക്കാൻ നാൻ പരിശ്രമിക്കുന്നുണ്ടോ? മുജാഹിദ അഥവാ അത്യുദ്ധാനം എന്നതിൻ്റെ വിവക്ഷ തന്നെ തുടർച്ചയായി പരിശ്രമിക്കുക എന്നും ക്ഷീണിച്ചു പോകാതിരിക്കുക എന്നതുമാകുന്നു. ഭൗതിക കാര്യങ്ങളിൽ പരിശ്രമിക്കുമ്പോൾ നമ്മൾ ക്ഷീണിക്കുന്നില്ല എന്നിരിക്കെ ദൈവസാമീപ്യം പ്രാപിക്കുന്ന കാര്യത്തിൽ എന്തിനാണ് ക്ഷീണിക്കുന്നത്? ഇതിൻ്റെ തത്വം വിവരിച്ചുകൊണ്ട് ആ മഹാത്മാവ് പറയുന്നു, മനുഷ്യൻ ഇഹലോക ജീവിതത്തെ വളരെ മോശമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിൽ നിന്ന് പുറത്തേക്ക് വരാൻ ശ്രമിക്കുകയും ദുആ ചെയ്യുകയും വേണം. അങ്ങനെ അവൻ ഉപായങ്ങൾ യഥാവിധി ഉപയോഗപ്പെടുത്തുമ്പോൾ, സത്യസന്ധമായ രീതിയിൽ ദുആകൾ ചെയ്യുമ്പോൾ അള്ളാഹു അവസാനം അവന് മോക്ഷം നൽകുന്നു. അവൻ പാപഭംഗിലമായ ജീവിതത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്നു. കാരണം ദുആ ഒരു നിസ്സാര സംഗതിയല്ല, മറിച്ച് അതൊരു മരണം തന്നെയാകുന്നു. ഈ മരണത്തെ ഒരാൾ വരിക്കുമ്പോൾ അള്ളാഹു അവനെ മരണത്തിന് കാരണമായ കുറ്റവാളികളുടേതായ ജീവിതത്തിൽ നിന്ന് സംരക്ഷിക്കുന്നു. അവന് ഒരു പരിശുദ്ധ ജീവിതം നൽകുന്നു. കുറ്റവാളികളുടേതായ ജീവിതവും ഒരു മരണം തന്നെയാണ്. അതിനുള്ള ശിക്ഷകൾ കിട്ടുക തന്നെ ചെയ്യും. ചിലപ്പോൾ ഈ ലോകത്ത് തന്നെ കിട്ടുന്നു. ചുരുക്കത്തിൽ അള്ളാഹു അതിൽ നിന്ന് അവനെ സംരക്ഷിക്കുന്നു. പറയുന്നു, പല ആളുകളും ദുആയെ വളരെ നിസ്സാരമായ ഒന്നായി ഗണിക്കുന്നു. ഓർക്കുക, സാധാരണഗതിയിൽ നമസ്കരിച്ച് കൈയുയർത്തി വായിൽ വരുന്നതെല്ലാം പറയുന്നതിൻ്റെ പേരല്ല ദുആ എന്നത്. ഈ ദുവ കൊണ്ട് ഒരു പ്രയോജനവുമില്ല. കാരണം ഈ ദുവ ഒരു മന്ത്രം പോലെ മാത്രമാകുന്നു. ചില മതത്തിലെ ആളുകൾ ചൊല്ലുന്ന മന്ത്രങ്ങൾ പോലെ ഈ മന്ത്രത്തിൽ ഹൃദയം അതിൽ ഭാഗവാക്കാകുന്നില്ല. അള്ളാഹുവിന്റെ ശക്തികളെയും കഴിവുകളെയും കുറിച്ച് വിശ്വാസമുണ്ടാകുന്നുമില്ല. മനസ്സിൽ നിന്ന് ഉയരുന്ന ശബ്ദവുമല്ല. അത് അള്ളാഹുവിൽ സകല ശക്തികളുടെയും കഴിവുകളുടെയും അധിപനാണെന്ന് വെളിപ്പെടുന്നതും അല്ല. ഓർക്കുക, ദുആ ഒരു മരണമാകുന്നു. മരണസമയത്തുണ്ടാകുന്ന വെപ്രാളവും അസ്വസ്ഥതയും പോലെ തന്നെ ദുആ ചെയ്യുമ്പോഴും ഒരസ്വസ്ഥതയും ആവേശവും ഉണ്ടാകേണ്ടത് അനിവാര്യമാണ്. ആയതിനാൽ ദുആയുടെ കാര്യത്തിൽ വളരെ അസ്വസ്ഥതയും ആർദ്രതയും ഉണ്ടാകാത്തിടത്തോളം കാര്യം നടക്കുന്നതല്ല. ആയതിനാൽ രാത്രികളിൽ എഴുന്നേറ്റ് വളരെ വിനയാന്യതമായി കരഞ്ഞ് വിലപിച്ചുകൊണ്ട് ദൈവസവിധത്തിൽ തൻ്റെ പ്രയാസങ്ങൾ അവതരിപ്പിക്കുക, മരണത്തിൻ്റെ അവസ്ഥ വരെ അതിനെ എത്തിക്കുക. ആ സമയത്ത് ദുആ സ്വീകാര്യതയുടെ അവസ്ഥയിലേക്കും എത്തുന്നതാണ്. പറയുന്നു, ഓർക്കുക, ഏറ്റവും പ്രഥമവും പ്രധാനവുമായ ദുആ മനുഷ്യൻ തന്നെ തിന്മകളിൽ നിന്ന് പരിശുദ്ധനാക്കുന്നതിന് വേണ്ടി ദുആ ചെയ്യുക എന്നുള്ളതാണ്. ഇത് വളരെ പ്രാധാന്യമുള്ള സംഗതിയാകുന്നു. ആദ്യത്തെ ദുആ നമ്മൾ തിന്മകളിൽ നിന്ന് പരിശുദ്ധനാകാൻ ദുആ ചെയ്യണമെന്നതാണ്. അദ്ദേഹം പറയുന്നു, എല്ലാ ദുആകളുടെയും അടിത്തറയും സാരാംശവും തായ്വേരും ഇത് തന്നെയാകുന്നു. കാരണം ഈ ദുആ സ്വീകരിക്കപ്പെടുകയാണെങ്കിൽ മനുഷ്യൻ സകല മാലിന്യങ്ങളിൽ നിന്നും വൃത്തികേടുകളിൽ നിന്നും പരിശുദ്ധനായി ദൈവസൃഷ്ടിയിൽ പരിശുദ്ധനായി തീരുന്നതാണ്. ഇതും വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. നമ്മൾ സ്വയം പരിശുദ്ധനാണെന്ന് കരുതിയാൽ പോരാ, അള്ളാഹുവിന്റെ ദൃഷ്ടിയിൽ പരിശുദ്ധനാകണം. അതുവരെയും ദുആ ചെയ്യണം. അള്ളാഹു തന്നെ പരിശുദ്ധനാക്കിയെന്നും അവന്റെ ദൃഷ്ടിയിൽ പരിശുദ്ധനായെന്നുമുള്ള തൃപ്തി വരുന്നതുവരെയും ദുആ ചെയ്തുകൊണ്ടേയിരിക്കണം. ഇതിന്റെ വിവക്ഷ എന്തെന്നാൽ, പിന്നെ വീണ്ടും തിന്മകളെ സംബന്ധിച്ച് ചിന്ത വരാൻ പാടില്ല. പിന്നെ അവന്റെ ആവശ്യത്തിനുള്ള മറ്റു ദുആകൾ അവന് ചെയ്യേണ്ടതായി പോലും വരുന്നതല്ല. അതെല്ലാം സ്വയം സ്വീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നതുമാണ്. ഈ ഒരവസ്ഥ ഉണ്ടാകുമ്പോൾ അള്ളാഹുവും സൗഹൃദത്തിന്റെ കടമ നിറവേറ്റുന്നു, അവന്റെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കപ്പെടുന്നു. പറയുന്നു, തിന്മകളിൽ നിന്ന് പരിശുദ്ധനാകാനുള്ള ദുആ വളരെ പ്രയാസകരവും പരിശ്രമം ആവശ്യമുള്ളതുമാണ്. ഇത് ഒരു നിസ്സാര ദുആയല്ല. തിന്മകളിൽ നിന്ന് പരിശുദ്ധനാകാനും ദൈവദൃഷ്ടിയിൽ മുത്തക്കിയും വരിഷ്ഠനുമായി തീരാനുമുള്ള ദുആ വളരെ വലിയ ദുആയാകുന്നു. അള്ളാഹുവിന്റെ ദൃഷ്ടിയിലാണ് മുത്തക്കിയും വരിഷ്ഠനുമാകേണ്ടത്. അല്ലാതെ സ്വയം മനസ്സിലാക്കിയാൽ മാത്രം പോരാ. അതായത്, ആരംഭത്തിൽ മനുഷ്യഹൃദയത്തിലുണ്ടാകുന്ന ആവരണങ്ങൾ അകന്നുപോകേണ്ടതാണ്. ഇത് അകന്നു പോവുകയാണെങ്കിൽ മറ്റ് ആവരണങ്ങളെ അകറ്റുന്നതിന് വേണ്ടി അത്ര തന്നെ അധ്വാനവും പരിശ്രമവും ആവശ്യമായി വരുന്നതല്ല. കാരണം അള്ളാഹുവിന്റെ അനുഗ്രഹം അവനോടൊപ്പം ചേർന്ന് ആയിരക്കണക്കിന് തിന്മകളെ സ്വയം അകറ്റുന്നതാണ്. അകതാരിൽ പരിശുദ്ധിയും പവിത്രതയും ഉണ്ടാക്കുകയും അള്ളാഹുവുമായുള്ള സത്യസന്ധമായ ബന്ധമുണ്ടാക്കുകയും ചെയ്യുമ്പോൾ അള്ളാഹു താൻ തന്നെ അവന്റെ സംരക്ഷകനും രക്ഷാധികാരിയുമായി തീരുന്നു. അവൻ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി അള്ളാഹുവിനോട് ചോദിക്കുന്നതിന് മുമ്പേ തന്നെ അള്ളാഹു അവന് വേണ്ടി അത് പൂർത്തിയാക്കി കൊടുക്കുന്നു. അത് ഭൗതിക ആവശ്യങ്ങളാണെങ്കിലും ശരി, അതും പൂർത്തിയാക്കുന്നതാണ്. ഇത് വളരെ സൂക്ഷ്മമായ തത്വരഹസ്യമാകുന്നു. ഈ ഒരവസ്ഥയിലെത്തുമ്പോഴാണ് അത് ഒരാൾക്ക് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. അതിനു മുമ്പ് അതേക്കുറിച്ച് മനസ്സിലാക്കാൻ പ്രയാസമാണ്. പക്ഷേ ഇത് വലിയ ഒരു മഹത്തായ മുജാഹിദ അഥവാ അത്യുത്ഥാനമാകുന്നു. കാരണം ദുആക്ക് ഒരു അത്യുത്ഥാനവും ആവശ്യമായിട്ടുണ്ട്. ദുആയുടെ കാര്യത്തിൽ അലംഭാവം കാണിക്കുകയും അതിൽ നിന്ന് അകലുകയും ചെയ്യുന്നവനെ അള്ളാഹുവും പരിഗണിക്കുന്നില്ല, അവനിൽ നിന്ന് അകലുകയും ചെയ്യുന്നു. ധൃതിയും തിടുക്കവും ഇവിടെ പ്രയോജനപ്പെടുന്നതല്ല. അള്ളാഹു തൻ്റെ അനുഗ്രഹം മുഖേന താൻ ഇച്ഛിക്കുന്ന സമയത്ത് നൽകുന്നതാണ്. ഇച്ഛിക്കുന്ന സമയത്ത് നൽകുന്നുവെന്ന കാര്യം എപ്പോഴും ഓർമ്മയിലുണ്ടായിരിക്കണം. ചോദിക്കുന്നവൻ പെട്ടെന്ന് കിട്ടിയില്ലെങ്കിൽ പരാതിയുള്ളവനും ദുർഭാവനയുള്ളവനുമായി തീരുന്നു. മറിച്ച് സ്ഥായിയായി സഹനത്തോടെ അവനോട് ദുആ ചെയ്തുകൊണ്ടിരിക്കേണ്ടതാണ്. സ്ഥായി ഭാവം ഒരു നിബന്ധനയാണ്. ഏറ്റവും പൊതുവായ ദുആ സ്വയം പരിശുദ്ധി ആർജിക്കാൻ വേണ്ടിയുള്ളതാണ്. അതായത് ദൈവദൃഷ്ടിയിൽ പരിശുദ്ധി കൈവരിക്കാനുള്ളതാകുന്നു. ദുആ സ്വീകാര്യതയ്ക്ക് ആവശ്യമായ അവസ്ഥ എന്താണെന്ന കാര്യം വിവരിച്ചുകൊണ്ട് ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാം പറയുന്നു, ദുആയുടെ ഉള്ളിൽ സ്വീകാര്യതയുടെ പ്രഭാവം ഉണ്ടാകുന്നത് അതതിൻ്റെ പാരമ്പര്യത്തിൽ അസ്വസ്ഥഭരിതമായി തീരുമ്പോഴാണ്, വളരെ അസ്വസ്ഥഭരിതമായ അവസ്ഥ ഉണ്ടായിത്തീരുമ്പോൾ അള്ളാഹുവിൽ നിന്ന് സ്വീകാര്യതയുടെ പ്രഭാവങ്ങളും സാഹചര്യങ്ങളും ഉണ്ടാകുന്നു. ആദ്യം വാനലോകത്താണ് അതുണ്ടാകുന്നത്, പിന്നെ ഭൂമിയിൽ അതിന്റെ പ്രഭാവം വെളിപ്പെടുന്നു. അള്ളാഹു ദുആ സ്വീകരിക്കുമ്പോൾ അവിടെ നിന്ന് അതിനുള്ള ഉത്തരവിറക്കുന്നു, പിന്നെ അതിന്റെ പ്രഭാവങ്ങൾ ഭൂമിയിലേക്ക് വന്നു തുടങ്ങുന്നു. ഇതൊരു നിസ്സാര സംഗതിയല്ല, മറിച്ച് ഒരു മഹത്തായ യാഥാർത്ഥ്യമാകുന്നു. മാത്രമല്ല, യാഥാർത്ഥ്യം എന്തെന്നാൽ അള്ളാഹുവിന്റെ പ്രഭാവം കാണാൻ ആഗ്രഹിക്കുന്നവർ ദുആകൾ ചെയ്യട്ടെ. അള്ളാഹു ഒരു തീരുമാനമെടുത്തിരിക്കുന്നു എന്തൊക്കെയാണ് ഉണ്ടാകേണ്ടതെന്ന്, അവന്റെ അറിവിൽ ഉള്ളതുമാണ്. പിന്നെ ദുആ ചെയ്യേണ്ട ആവശ്യം എന്താണ് എന്ന് ചില ആളുകൾ ചോദിക്കുന്നു. ദുആ ചെയ്യേണ്ടതിന്റെ ആവശ്യം എന്താണെന്ന് വിശദീകരിച്ചുകൊണ്ട് ആ മഹാത്മാവ് പറയുന്നു, ദുആയുടെ കൈകാര്യകർത്തൃത്വം സ്വന്തം കയ്യിലാണെങ്കിൽ മനുഷ്യൻ അവനിഷ്ടമുള്ളതെല്ലാം ചെയ്യുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന സുഹൃത്തിന്റെ അല്ലെങ്കിൽ ബന്ധുവിന്റെ കാര്യത്തിൽ ഇന്ന കാര്യം തീർച്ചയായും സംഭവിക്കുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അത് നമ്മുടെ അധികാരത്തിലുള്ളതല്ല. അതെങ്ങനെ സ്വീകരിക്കണമെന്നത് അള്ളാഹുവിന് ഇഷ്ടമാണ്. ചില സമയത്ത് വളരെ അനിവാര്യമായി തോന്നുമെങ്കിലും ദുആ സ്വീകരിക്കപ്പെടുന്നില്ല. ദുആക്ക് വേണ്ടി പറയുകയും വളരെ ആവശ്യമായി അനുഭവപ്പെടുകയും ചെയ്യുന്നുവെങ്കിലും മനസ്സിനുള്ളിൽ ആ ഒരവസ്ഥ സംജാതമാകുന്നില്ല. ഹൃദയം കഠിനമായിരിക്കും. ഇതിന്റെ രഹസ്യം അറിയാത്തതുകൊണ്ട് ചില ആളുകൾ വഴിതെറ്റുന്നു. ദുആ ചെയ്യേണ്ട ആവശ്യം എന്താണെന്ന് ആളുകൾ ചോദിക്കുന്നു, അതിലൊരു സംശയം ഉടലെടുക്കുന്നു. ഇതെല്ലാം എഴുതപ്പെട്ടത്, അതായത് വിധിയാണെന്ന് മനസ്സിലാക്കുന്നു. ഇതാണ് നമുക്ക് വിധിക്കപ്പെട്ടതെങ്കിൽ ദുആ ചെയ്യേണ്ടതും പരിശ്രമിക്കേണ്ടതും എന്തിനാണെന്ന് അവർ ചോദിക്കുന്നു. അതിനുള്ള മറുപടി ഇതാകുന്നു, അള്ളാഹുവിൻ അറിവിൽ എല്ലാ കാര്യങ്ങളുമുണ്ട്. അത് സംഭവിക്കുമെന്ന് തീർച്ചയായും അള്ളാഹുവിന് അറിയാം. അതുകൊണ്ട് ആ കാര്യം തീർച്ചയായും നടത്തണമെന്നത് അള്ളാഹുവിനെ സംബന്ധിച്ച് നിർബന്ധമുള്ള കാര്യമല്ല. അറിവിലുണ്ടായിരിക്കുക എന്നത് അള്ളാഹുവിന്റെ കഴിവിന് അതീതമാണെന്നോ അത് അങ്ങനെ തന്നെ സംഭവിക്കണമെന്നോ ഉള്ള കാര്യത്തിന് തെളിവല്ല. സംഭവിക്കാനുള്ളതെല്ലാം സംഭവിക്കുമെന്നും നമ്മുടെ പരിശ്രമവും അധ്വാനവും അനാവശ്യവും ആണെന്നും കരുതുന്നവരുണ്ട്. അതിനെ ഒരു ഭൗതിക ഉദാഹരണത്തിലൂടെ ആ മഹാത്മാവ് പറയുന്നു, തലവേദന ഉണ്ടാകുമ്പോൾ പിന്നെ എന്തിനാണ് ചികിത്സയ്ക്ക് തിരിയുന്നത്? കുറച്ചു സമയം കഴിയുമ്പോൾ അത് തീരുകയോ അതല്ലെങ്കിൽ അതങ്ങനെ തന്നെ തുടരുകയോ ചെയ്യും. പിന്നെ മരുന്ന് കഴിക്കേണ്ട ആവശ്യം എന്താണ്? ദാഹിക്കുമ്പോൾ തണുത്ത വെള്ളം എന്തിനു കുടിക്കണം? ഒരു സമയമെത്തുമ്പോൾ ചില ആളുകൾക്ക് തനിയെ ദാഹം മാറുന്നു, പക്ഷേ എന്നിട്ടും ഉടൻ തന്നെ വെള്ളം കുടിക്കുന്നു. എല്ലാവരുടെയും ദാഹം ഉടനെ മാറിക്കൊള്ളണമെന്നില്ല. ദാഹം കാരണം ആളുകൾ മരിക്കാനും സാധ്യതയുണ്ട്. എന്നിരിക്കെ ദാഹം മാറ്റാൻ എന്തിനാണ് തണുത്ത വെള്ളം കുടിക്കുന്നത്? കാര്യം എന്തെന്നാൽ മനുഷ്യൻ പ്രതികരിക്കുമ്പോൾ അതിന്റെ പ്രതിഫലമുണ്ടാകുന്നു. പരിശ്രമിക്കുകയും അധ്വാനിക്കുകയും ദുആ ചെയ്യുകയുമാണെങ്കിൽ അതിന്റെ പരിണിതഫലവും വെളിപ്പെടുന്നു. അതല്ലാതെ അള്ളാഹുവിന്റെ അറിവിൽ ഇതുണ്ട് ഇങ്ങനെയാകും എന്നത് നിർബന്ധമുള്ള കാര്യമല്ല. അവൻ തന്റെ വിധികൾ ദുആകൾ കാരണം മാറ്റുകയും ചെയ്തേക്കാം. ജീവച്ഛവമായ ഒരു രോഗിയെ സംബന്ധിച്ച് ഡോക്ടർ മരിക്കാറായെന്ന് പറയുന്നു, പക്ഷേ ദുആകൾ മുഖേന അയാൾക്ക് 9-ഓ 10-ഓ വർഷം ജീവിതം വീണ്ടും ലഭിക്കുന്നു. ഇവിടെ അള്ളാഹു തന്റെ വിധിയിൽ മാറ്റം വരുത്തുന്നു. എല്ലാ മനുഷ്യനും മരിക്കണമെന്നത് ശരിയാണ്, പക്ഷെ അയാൾക്ക് അള്ളാഹു നീണ്ട ആരോഗ്യകരമായ ജീവിതം നൽകുന്നു. ദുആ വളരെ നല്ലൊരു സംഗതിയാകുന്നു. അത് പാപപ്രതിക്ക് നിദാനമാകാനും മതി. അതായത് ഒന്നുമല്ലെങ്കിൽ പോലും അത് പാപപ്രതിക്ക് കാരണമായി തീരുന്നു. ആവശ്യപ്പെടുന്ന കാര്യം ദുആ മുഖേന സാധ്യമായില്ലെങ്കിൽ കൂടി അള്ളാഹു അതിനെ അഥവാ ദുആയെ സംരക്ഷിക്കുകയും ഈ ലോകത്തോ പരലോകത്തോ അതയാൾക്ക് പാപപ്രതിക്കുള്ള മാർഗമാക്കുകയും ചെയ്യുന്നു. അയാൾക്ക് വേണ്ടി എളുപ്പമുണ്ടാകുന്നതിനും പാപപ്രതിക്കും അതിനെ നിമിത്തമാക്കുകയും ചെയ്യുന്നു. അത് മുഖേന പതിയെ പതിയെ അള്ളാഹു ഔദാര്യവാനായിത്തീരുന്നു. പിന്നെ അള്ളാഹുവിൻ്റെ ഔദാര്യങ്ങളും ആരംഭിക്കുന്നു. പാപപ്രതിയുടെ അനുഗ്രഹങ്ങൾ ഈ ലോകത്ത് നൽകപ്പെട്ടു തുടങ്ങുമ്പോൾ പിന്നെ അള്ളാഹുവിൻ്റെ ഔദാര്യത്തിൻ്റെ പ്രഭാവങ്ങളും അവൻ കാണാൻ തുടങ്ങുന്നു. ദുആ ചെയ്യാതിരിക്കുന്നതിനെ സംബന്ധിച്ച് അദ്ദേഹം പറയുന്നു, ദുആ ചെയ്യാതിരിക്കുമ്പോൾ ആദ്യം മനസ്സിൽ ക്ലാവ് പിടിക്കുന്നു. മനസ്സിലുണ്ടാകുന്ന ഈ ക്ലാവ് കാരണം പിന്നെ കുഴപ്പങ്ങൾ ഉടലെടുക്കുന്നു, മനസ്സ് കഠിനമായി തീരുന്നു. പിന്നെ ദുആയുടെ ആവശ്യമെന്തെന്ന് പറഞ്ഞ് അവൻ ദൂരെ അകലുന്നു. തുടർന്ന് അള്ളാഹുവിനോട് അപരിചിതത്വവും അള്ളാഹുവിൽ നിന്ന് അകൽച്ചയും അള്ളാഹുവിനെ അന്യനാണെന്ന് മനസ്സിലാക്കുകയും ഒരു വിരോധഭാവം ഉണ്ടാവുകയും തുടർന്ന് അതിൻ്റെ ഫലമായി വിശ്വാസം മരവിക്കുകയും ഒടുവിൽ അള്ളാഹുവിലുള്ള വിശ്വാസം തന്നെ നഷ്ടമാവുകയും ചെയ്യുന്നു. ഈ വ്യത്യസ്ത അവസ്ഥകൾ ദുആ ചെയ്യാതിരിക്കുന്നത് കൊണ്ട് ഉണ്ടാകുന്നു. ക്രമാനുഗതമായി ആദ്യം മനസ്സിൽ കാവ് പിടിക്കും, പിന്നെ അത് കഠിനമായി തീരും, തുടർന്ന് നിരീശ്വരത്വം ഉണ്ടാവുകയും ചെയ്യുന്നു. അതേ തുടർന്ന് വിദ്വേഷത്തിലും ശത്രുതയിലും മുന്നോട്ട് ഗമിക്കുന്നു. മനുഷ്യന്റെ ഉള്ളിൽ വിശ്വാസത്തെ നഷ്ടപ്പെടുത്തുന്ന ചിന്താഗതികൾ ഉണ്ടാവുകയും അവൻ നിരീശ്വരത്വത്തിലേക്ക് നീങ്ങുകയും ചെയ്യുന്നു. അതുകൊണ്ട് ദുആകളിലേക്ക് വരേണ്ടത് അനിവാര്യമാണ്. വിശ്വാസം നഷ്ടമായാൽ പിന്നെ മനുഷ്യന്റെ ഇഹലോകവും പരലോകവും നഷ്ടപ്പെട്ടു പോകുന്നതാണ്. ഏതു തരത്തിലുള്ള ദുആയാണ് ഇസ്ലാമിന്റെ അഭിമാനം എന്നതിനെ വിശദീകരിച്ചുകൊണ്ട് ആ മഹാത്മാവ് പറയുന്നു, ദുആ ഇസ്ലാമിന്റെ ഒരു പ്രത്യേക അഭിമാനമാകുന്നു. മുസ്ലിങ്ങൾക്കതിൽ വലിയ അഭിമാനവുമുണ്ട്. പക്ഷേ ഓർക്കുക, ദുആ എന്നത് അധര വ്യായാമത്തിന്റെ പേരല്ല, മറിച്ച് അത് മുഖേന ഹൃദയം ദൈവഭയത്താൽ നിറയുന്നു. ദുആ ചെയ്യുന്ന ആളുടെ ആത്മാവ് വെള്ളം കണക്കെ ദൈവസവിധത്തിൽ ഒഴുകുന്നു. തൻ്റെ ദൗർബല്യങ്ങൾക്കും ഇടർച്ചകൾക്കും ശക്തിയും കഴിവുമുള്ള അള്ളാഹുവിൽ നിന്ന് ശക്തിയും കഴിവും ഭാവപ്രതിയും തേടുന്നു. ഈ അവസ്ഥയെ മറ്റു വാക്കുകളിൽ മരണമെന്ന് പറയാവുന്നതാണ്. ഈ ഒരവസ്ഥ സംജാതമാവുകയാണെങ്കിൽ ഉറപ്പായും അറിഞ്ഞുകൊള്ളുക, ദുആ സ്വീകാര്യതയുടെ കവാടങ്ങൾ അയാൾക്ക് വേണ്ടി തുറക്കപ്പെടുമാറാകുന്നു. പ്രത്യേകമായ ശക്തിയും അനുഗ്രഹങ്ങളും തിന്മകളിൽ നിന്നുള്ള മോചനത്തിനുള്ള സ്ഥൈര്യവും നന്മകളിൽ സ്ഥായീഭാവവും കരഗതമാകുന്നു. ഈ മാർഗം എല്ലാത്തിനേക്കാളും ശക്തമായ ഒന്നാണ്, പക്ഷേ വളരെ പ്രയാസകരവുമാണ്. ജനങ്ങൾ ദുആയുടെ യാഥാർത്ഥ്യത്തെയും അവസ്ഥയെയും സംബന്ധിച്ച് ബോധവാന്മാരല്ല. അതുകൊണ്ട് തന്നെ ഇക്കാലത്ത് വളരെയധികം ആളുകൾ അതിനെ നിരാകരിക്കുന്നവരാണ്. കാരണം അവർക്ക് അതിൻ്റെ പ്രഭാവങ്ങളെക്കുറിച്ച് അറിവില്ല. നിഷേധിക്കാനുള്ള ഒരു കാരണമായി അവർ പറയുന്നത് സംഭവിക്കാനുള്ളതെല്ലാം സംഭവിക്കുമെന്നും അതാണ് വിധിയെന്നുമാണ്. ഇനി ദുആയുടെ ആവശ്യമെന്തെന്നും ചോദിക്കുന്നു. പക്ഷേ നല്ല പോലെ ഓർക്കുക, ഇത് തികച്ചും അവരുടെ ഒഴികഴിവുകളാണ്. കാരണം ദുആയുടെ അനുഭവം അവർക്കില്ല, അതിൻ്റെ വിശദാംശങ്ങളെക്കുറിച്ച് അവർ അറിഞ്ഞിട്ടുമില്ല. അതുകൊണ്ടാണ് അവർ ഇങ്ങനെ പറയുന്നത്. അവർ ഈ കാര്യങ്ങളിൽ മാത്രം പൂർണ്ണമായും അർപ്പണം ചെയ്യുന്നവരാണെങ്കിൽ പിന്നെ അസുഖമുണ്ടാകുമ്പോൾ എന്തിനാണ് ചികിത്സിക്കുന്നത്? വ്യത്യസ്ത വസ്തുക്കളിൽ പ്രഭാവമുണ്ടെങ്കിൽ ആത്മീയ ലോകത്ത് അതില്ലാതാകുന്നതിന് എന്താണ് കാരണം? അതിൽ ദുആ ഒരു വലിയ ശക്തമായ കാര്യമാകുന്നു. ആയതിനാൽ ദുആകളിലും പ്രഭാവമുണ്ട്. പക്ഷേ അവർ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ പ്രാവർത്തികമാക്കുന്നവരായിരിക്കണം. അവർ അള്ളാഹുവിനോടും അടിയാറുകളോടുമുള്ള കടമകൾ നിറവേറ്റുന്നവരാകണം. സ്ഥായി ഭാവത്തോടെ ദുആ ചെയ്യുന്നവരാകണം. അള്ളാഹു ചെയ്യാൻ കൽപ്പിച്ചത് ചെയ്യുന്നവരും വിലക്കിയിൽ നിന്ന് വിട്ടുനിൽക്കുന്നവരുമാണ്. വിശ്വാസത്തിൽ അല്പം പോലും ചാഞ്ചല്യമുണ്ടാകുന്നതല്ല, മറിച്ച് വിശ്വാസത്തിൽ മുന്നേറുന്നവരായിരിക്കും. പിന്നെ ഈ ഒരവസ്ഥയും സംജാതമാകും. സ്ഥായി ഭാവത്തോട് ദുആ ചെയ്യണമെന്ന് ഉപദേശിച്ചുകൊണ്ട് ആ മഹാത്മാവ് പറയുന്നു, ദുആ ചെയ്യുന്ന സമയത്ത് താല്പര്യമില്ലായ്മയും അസ്വസ്ഥതയും ഉള്ള നിലയിൽ ആകരുത്, വേഗം ക്ഷീണിച്ച് മാറിയിരിക്കരുത്. ദുആ അതിൻ്റെ പൂർണ്ണമായ പ്രഭാവം കാണിക്കുന്നതുവരെയും പിന്മാറാൻ പാടില്ല. ക്ഷീണിക്കുകയും അസ്വസ്ഥത കാണിക്കുകയും ചെയ്യുന്നവർ അബദ്ധം കാണിക്കുന്നവരാണ്. ഇത് ഒഴിവാക്കപ്പെടുന്നവൻ്റെ അടയാളമാകുന്നു. എൻ്റെ വീക്ഷണത്തിൽ ദുആ വളരെ നല്ല കാര്യമാണ്. ഞാൻ എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ പറയട്ടെ, ഇതൊരു ഭാവനയല്ല. ആസൂത്രണങ്ങൾ മുഖേന പരിഹരിക്കപ്പെടാത്ത പ്രശ്നങ്ങൾ അള്ളാഹു ദുആ മുഖേന എളുപ്പത്തിൽ തീർക്കുന്നു. ഞാൻ സത്യമായും പറയുന്നു, ദുആ വളരെ ശക്തമായ സ്വാധീനമുള്ള ഒന്നാകുന്നു. രോഗങ്ങളിൽ നിന്ന് ഇതു മുഖേന ശമനം ലഭിക്കുന്നു. ഭൗതികമായ ഞെരുക്കങ്ങളും പ്രയാസങ്ങളും ഇത് മുഖേന അകലുന്നു. ശത്രുക്കളുടെ ആസൂത്രണങ്ങളിൽ നിന്ന് അത് സംരക്ഷിക്കുന്നു. ദുആ കൊണ്ട് കിട്ടാത്തതായി എന്താണുള്ളത്? ഏറ്റവും ആദ്യം അത് മനുഷ്യനെ പരിശുദ്ധീകരിക്കുന്നു. അതുതന്നെയാണ് ഒരു മനുഷ്യൻ്റെ, വിശ്വാസിയുടെ, ആരാധകന്റെ യഥാർത്ഥ ലക്ഷ്യമാകേണ്ടതും. അത് അള്ളാഹുവിൽ ജീവൽ വിശ്വാസമുണ്ടാക്കുന്നു, പാപങ്ങളിൽ നിന്ന് മോക്ഷം നൽകുന്നു, അത് മുഖേന നന്മകളിൽ സ്ഥിരചിത്തത കൈവരുന്നു. ദുആകളിൽ വിശ്വാസമുള്ളവൻ വളരെ സൗഭാഗ്യവാനാകുന്നു. കാരണം അവൻ അള്ളാഹുവിൻ്റെ അത്ഭുതകരമായ ശക്തിവിലാസങ്ങൾ ദർശിക്കുന്നു. അവൻ അല്ലാഹുവിനെ കണ്ടുകൊണ്ട് അവൻ സർവശക്തനും അന്തസ്സുടയവനുമാണെന്ന് വിശ്വസിക്കുന്നു. ദുആ സ്വീകരിക്കപ്പെടാത്തതിൽ പരാതി ഉന്നയിക്കുന്നവർക്ക് മറുപടി നൽകിക്കൊണ്ട് ആ മഹാത്മാവ് പറയുന്നു, ഒരുപാട് ആളുകൾ അല്ലാഹുവിൽ ആരോപണം ഉന്നയിക്കുന്നവരുണ്ട്. തങ്ങളെ സംബന്ധിച്ച് മോശമായ ചിന്താഗതി വെച്ചുകൊണ്ട് തങ്ങൾ നമസ്കരിക്കുകയും ദുആ ചെയ്യുകയും ചെയ്തിട്ടും അതൊന്നും സ്വീകരിക്കപ്പെട്ടില്ല എന്ന് പറയുന്നു. ഇത് അവരുടെ തന്നെ ന്യൂനതയാണ്. മനുഷ്യൻ ആലസ്യവും നൈരന്ധ്യത്തിൽ നിന്ന് ഒഴിഞ്ഞതുമായ അവസ്ഥയിലായിരിക്കുമ്പോൾ ദുആ സ്വീകര യോഗ്യമായി തീരുന്നതല്ല. ഒരാൾ പ്രത്യക്ഷത്തിൽ മധുരമുള്ള ഒരു ഭക്ഷണം കഴിക്കുന്നു എന്ന് കരുതുക, പക്ഷേ അതിനുള്ളിൽ വിഷമുണ്ടെങ്കിൽ മധുരം കാരണം വിഷത്തെ സംബന്ധിച്ച് മനസ്സിലാകുന്നില്ല. മധുരം അതിൻ്റെ പ്രഭാവം കാണിക്കുന്നതിന് മുമ്പേ തന്നെ വിഷം അതിൻ്റെ പ്രഭാവം ചെലുത്തിയിരിക്കും, മനുഷ്യനെ അത് കൊല്ലുകയും ചെയ്യുന്നു. ഇതേ കാരണം കൊണ്ട് തന്നെയാണ് അലസതയുള്ള ദുആകൾ സ്വീകരിക്കപ്പെടാതെ പോകുന്നത്. കാരണം അലസത അതിൻ്റെ പ്രഭാവം ആദ്യം തന്നെ വെളിപ്പെടുത്തുന്നു. മനുഷ്യൻ അള്ളാഹുവിൻ്റെ ശരിയായ അനുസാരിയാവുകയും പിന്നെ ദുആ സ്വീകരിക്കപ്പെടാതിരിക്കുക എന്നതും ഒരിക്കലും സംഭാവ്യമല്ല. പക്ഷേ അതിൻ്റെ നിശ്ചിത നിബന്ധനകൾ പൂർത്തീകരിക്കപ്പെടണമെന്ന് മാത്രം. അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള നിബന്ധനകളിൽ അള്ളാഹു പറഞ്ഞ കാര്യങ്ങളെ പൂർണ്ണമായും അംഗീകരിക്കുകയും അതിന് മറുപടി കൊടുക്കുകയും അവനിൽ വിശ്വാസം സുദൃഢമാവുകയും വേണമെന്നുള്ളതാണ് പ്രസ്തുത നിബന്ധന. എന്തു തന്നെ സംഭവിച്ചാലും അവൻ ദൈവിക സന്നിധി വിട്ടുപോകരുത്. അള്ളാഹു സാമഗ്രികളും ഉണ്ടാക്കിയിട്ടുണ്ട്, അത് ഉപയോഗപ്പെടുത്തേണ്ടതും ദുആയോടൊപ്പം അനിവാര്യമാകുന്നു. തത്സംബന്ധമായി ആ മഹാത്മാവ് പറയുന്നു, കർമ്മങ്ങൾ പ്രാവർത്തികമാക്കാത്തവൻ ദുആ ചെയ്യുന്നില്ല എന്ന് ഒരു യാഥാർത്ഥ്യമാണ്. മറിച്ച് അവൻ അല്ലാഹുവിനെ പരീക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ദുആ ചെയ്യുന്നതിന് മുമ്പേ തൻ്റെ എല്ലാ കഴിവുകളും ചെലവഴിക്കേണ്ടത് അനിവാര്യമാണ്. ഇതാണ് ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം എന്ന ദുആയുടെ അർത്ഥം. ആദ്യം മനുഷ്യൻ തൻ്റെ വിശ്വാസത്തെയും കർമ്മങ്ങളെയും ശ്രദ്ധിക്കണം. കാരണം ഇസ്ലാഹ് സാമഗ്രികളുടെ അഥവാ ഉപായങ്ങളുടെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കുന്നു എന്നതാണ് അള്ളാഹുവിൻ്റെ ചട്ടം. ഇസ്ലാഹ് അഥവാ നന്മയ്ക്ക് വേണ്ടി എന്തെങ്കിലും സാഹചര്യങ്ങൾ ഉണ്ടാക്കുന്നു. ഇസ്ലാഹ് അഥവാ നന്മയ്ക്ക് ഉതകുന്ന എന്തെങ്കിലുമൊക്കെ സംഗതികൾ ഉണ്ടാക്കി തരുന്നതാണ്. ദുആ ചെയ്യുന്നത് കൊണ്ട് ഇനി സാഹചര്യ സാമഗ്രികളുടെ ആവശ്യമെന്താണെന്ന് ചോദിക്കുന്നവർ ഇവിടെ അല്പം ചിന്തിക്കേണ്ടതുണ്ട്. ഈ വിവരദോഷികൾ ദുആ തന്നെയും ഒരു ഗുപ്തമായ സഹനമാണെന്ന് മനസ്സിലാക്കണം. മറ്റ് നിമിത്തങ്ങളെ ഉണ്ടാക്കുന്നതിനുള്ള ഒരു നിമിത്തം തന്നെയാണ് ദുആയും. അദ്ദേഹം പറയുന്നു, ഇസ്ലാമിൻ്റെ ശരിയായ വിവക്ഷ മനുഷ്യൻ അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് കീഴിൽ തൻ്റെ തൃപ്തിയെ ആക്കുക എന്നതാണ്. പക്ഷേ ഈ ഒരു അവസ്ഥ മനുഷ്യന് തൻ്റെ കഴിവുകൊണ്ട് കരസ്ഥമാക്കാൻ കഴിയില്ല എന്നതും യാഥാർത്ഥ്യമാണ്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ മുജാഹിദാത്ത് അഥവാ അത്യുദ്ധാനം ചെയ്യേണ്ടതും അനിവാര്യമാണ്. പക്ഷേ ഈ സ്ഥാനം കരസ്ഥമാക്കുന്നതിൻ്റെ യാഥാർത്ഥ്യവും അടിസ്ഥാനപരമായ മാർഗവും ദുആയാകുന്നു. മനുഷ്യൻ ദുർബലനാണ്. ദുആ മുഖേന ശക്തിയും പിന്തുണയും ആർജിക്കുന്നില്ലെങ്കിൽ ഈ ദുർഘടഘട്ടം തരണം ചെയ്യാൻ സാധ്യമല്ല. അല്ലാഹു താൻ തന്നെ മനുഷ്യന്റെ ദൗർബല്യത്തെ സംബന്ധിച്ച് പറയുന്നുണ്ട്, ഖുലിക്കൽ ഇൻസാനു സയീഫ, അതായത് മനുഷ്യൻ ദുർബലാവസ്ഥയിലാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. ഈ ദുർബലാവസ്ഥയിൽ തൻ്റെ കഴിവുകൊണ്ട് ഉന്നതമായ സ്ഥാനം കൈവരിക്കാമെന്ന അവൻ്റെ വാദം തികച്ചും പൊള്ളയാകുന്നു. അതിന് ദുആ വളരെയേറെ ആവശ്യമുണ്ട്. ദുആ ഒരു ഉഗ്രൻ ശക്തിയാകുന്നു. അത് മുഖേന വലിയ വലിയ പ്രയാസങ്ങൾ പരിഹരിക്കപ്പെടുന്നു. ദുർഘടഘട്ടങ്ങൾ അവൻ വളരെ വേഗത്തിൽ തരണം ചെയ്യുന്നു. അള്ളാഹുവിൽ നിന്ന് വരുന്ന അനുഗ്രഹത്തെയും ശക്തിയെയും കൊണ്ടുവരുന്ന ഒരു അരുവിയാകുന്നു അത്. ഒരുപാട് ദുആകൾ ചെയ്തുകൊണ്ടിരിക്കുന്നവൻ അവസാനം ആ അനുഗ്രഹത്തെ ആകർഷിക്കുന്നു. അള്ളാഹുവിൻ്റെ പിന്തുണയുള്ളവനായി മാറി തൻ്റെ ലക്ഷ്യത്തെ പ്രാപിക്കുന്നു. വെറും പുറമേയുള്ള ദുആയല്ല അള്ളാഹു ഉദ്ദേശിക്കുന്നത്. മറിച്ച് ഏറ്റവും ആദ്യം എല്ലാ പരിശ്രമവും അധ്വാനവും പ്രയോജനപ്പെടുത്തണം. അതോടൊപ്പം ദുആയും ചെയ്യുക. സാധന സാമഗ്രികളെ പ്രയോജനപ്പെടുത്താതെ കേവലം ദുആ ചെയ്യുന്നത് ദുആയുടെ മര്യാദകളെ സംബന്ധിച്ച് അറിവില്ലാത്തത് കൊണ്ടാണ്. അത് അല്ലാഹുവിനെ പരീക്ഷിക്കലാണ്. സാധന സാമഗ്രികളിൽ മാത്രം വീണുകിടക്കുകയും ദുആയെ ഒരു നിരർത്ഥക സംഗതിയായി മനസ്സിലാക്കുകയും ചെയ്യുന്നത് നിരീശ്വരത്വമാകുന്നു. തീർച്ചയായും അറിഞ്ഞുകൊള്ളുക, ദുആ ഒരു വലിയ ഖജനാവാകുന്നു. ദുആ ഉപേക്ഷിക്കാത്തവന്റെ ദീനിലും ദുനിയാവിലും ആപത്തുകൾ വരുന്നതല്ല. അവൻ ശക്തമായ ഒരു കോട്ടയിൽ സുരക്ഷിതരാകുന്നു. അതിന്റെ ചുറ്റിലും എല്ലാ സമയത്തും അതിനെ സംരക്ഷിക്കുന്നതിന് ആയുധധാരികളായ സൈന്യമുണ്ട്. പക്ഷേ ദുആയെ അവഗണിക്കുന്നവൻ ആയുധമില്ലാത്തവനും നിസ്സഹായനുമാകുന്നു. അവൻ ഹിംസർ ജന്തുക്കളും മൃഗങ്ങളുമുള്ള വനത്തിലകപ്പെട്ടവനാണ്. അവനൊരിക്കലും നന്മയുണ്ടാവില്ലെന്ന് അവനറിയാം. ഒരു നിമിഷം കൊണ്ട് അവൻ ഹിംസ ജന്തുക്കളുടെ ഇവരെയാവുകയും അവൻ്റെ എല്ലും തോലും കാണപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് ഓർക്കുക, മനുഷ്യൻ്റെ ഏറ്റവും വലിയ നന്മയും വലിയ സൗഭാഗ്യവും അവൻ്റെ സംരക്ഷണത്തിനുള്ള മാർഗവും ഈ ദുആ തന്നെയാകുന്നു. ഈ ദുആ അവന് അഭയമാകുന്നു. അവനെല്ലാ സമയത്തും അതിൽ മുഴുകുകയാണെങ്കിൽ ആ ദുആ അവന് അഭയം നൽകുന്നു. തുടർന്ന് പറയുന്നു, അള്ളാഹുമായുള്ള ഒരു ബന്ധം ആവശ്യമാണ്. അവൻ്റെ സമീപത്തിൽ ദുആ ചെയ്യുന്നതിന് മുമ്പ് ഒരു ബന്ധം അനിവാര്യമാണ്. ഈ ബന്ധം കൂടാതെ ദുആ സാധ്യമല്ല. മുൻകാല മഹാത്മാക്കളുടെയും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ തുറന്നു പോരുന്നുണ്ട്. ദുആ ചെയ്യുന്നവർക്ക് ദുആ ചെയ്യിക്കുന്നതിന് മുമ്പേ അള്ളാഹുവുമായി ഒരു ബന്ധമുണ്ടാകണമെന്ന് ആവർത്തിച്ച് ഉപദേശിച്ചിട്ടുണ്ട്. അതല്ലാതെ വെറുതെ ചന്തയിലൂടെ നടക്കുമ്പോൾ ആരും ആരെ സംബന്ധിച്ചും നീ എൻ്റെ സുഹൃത്താണെന്ന് പറയാറില്ല. അയാൾക്ക് വേണ്ടി മനസ്സിൽ വേദനയും ഉണ്ടാകുന്നില്ല. ദുആ ചെയ്യുന്നതിന് വേണ്ടി ആവേശവും ഉടലെടുക്കുന്നതല്ല. അള്ളാഹുവുമായുള്ള ബന്ധം മനുഷ്യൻ അലസതയിൽ മുഴുകുകയും വായ കൊണ്ട് തനിക്ക് അള്ളാഹുവുമായി ബന്ധമുണ്ടെന്ന് പറയുകയും ചെയ്യുന്നതിലൂടെ ഉണ്ടാകുന്നില്ല. അള്ളാഹുവുമായുള്ള ബന്ധത്തിന് ഒരു വിലയും പ്രാപിക്കുന്ന അവസ്ഥയുണ്ടാകണം. നാം നമ്മുടെ ജമാഅത്തിനെ കൂടെ കൂടെ ഉപദേശിച്ചുകൊണ്ട് ഈ കാര്യത്തിൽ ഉറച്ചു നിൽക്കാൻ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. കാരണം ഭൗതിക ലോകത്തോട് ഒരു വിരക്തിയും അതിനോടുള്ള സ്നേഹത്തിൽ ഒരു മരവിപ്പും ഉണ്ടാവുകയും അള്ളാഹുവിനു വേണ്ടി പ്രകൃതത്തിൽ സ്വതവേ ഒരാവേശവും ലീനാവസ്ഥയും ഉണ്ടാകുന്നുമില്ലെങ്കിൽ അതുവരെയും ഈ സ്ഥായി ഭാവം ലഭ്യമാകുന്നതല്ല. ചുരുക്കത്തിൽ നമുക്ക് ഈ ദിവസങ്ങളിൽ അള്ളാഹു പ്രത്യേകമായും ഈ ഒരു അനുഗ്രഹത്തിന്റെ മാസം നൽകിയിരിക്കുന്നു. നമ്മുടെ ഉള്ളിൽ പരിശുദ്ധ മാറ്റമുണ്ടാക്കി ദുആകളിലേക്ക് ശ്രദ്ധിക്കേണ്ടതാണ്. അതാണ് നമ്മുടെ ഇഹപര ലോകങ്ങൾ നന്നാക്കുന്നതിനുള്ള മാർഗം. ഇപ്പോൾ റമദാന്റെ അവസാന പത്ത് ആരംഭിക്കുകയാണ്. ഇതിൽ പ്രത്യേകമായും അള്ളാഹുവിന്റെ കൽപ്പനകളെ നമ്മുടെ പ്രവർത്തന രൂപരേഖയാക്കിക്കൊണ്ട് വിശ്വാസത്തിൽ സുദൃഢത ഉണ്ടാക്കിക്കൊണ്ട് രാത്രിയിൽ എഴുന്നേറ്റ് അവൻ്റെ സന്നിധിയിൽ കുനിഞ്ഞുകൊണ്ട് അവൻ്റെ സാമീപ്യം കരസ്ഥമാക്കാൻ ശ്രമിക്കേണ്ടതാണ്. അങ്ങനെ അള്ളാഹു നമുക്ക് വേണ്ടി ഇച്ഛിക്കുന്ന സന്മാർഗം കരസ്ഥമാക്കാൻ നമുക്ക് കഴിയുമാറാകട്ടെ. റമദാനിലെ ദുആകളിൽ പ്രത്യേകമായും ജമാഅത്തിന്റെ പുരോഗതിക്ക് വേണ്ടി ദുആ ചെയ്യുക. കൽത്തുറുങ്ങുകളിൽ കിടക്കുന്നവർക്ക് വേണ്ടിയും ദുആ ചെയ്യുക. അള്ളാഹു എത്രയും വേഗം അവർക്ക് മോചനത്തിന് വഴിയൊരുക്കുമാറാകട്ടെ. യമനിലെ ബന്ധനസ്ഥർക്ക് വേണ്ടിയും ദുആ ചെയ്യുക, പ്രത്യേകിച്ചും അവിടെയുള്ള ഒരു മഹിളയ്ക്ക് വേണ്ടി. അവരെ അവിടെ അക്രമപരമായി വളരെ ഇടുങ്ങിയ ഒരു സ്ഥലത്ത് മറ്റ് തടവുകാരിൽ നിന്ന് മാറ്റിയാണ് പാർപ്പിച്ചിട്ടുള്ളത്. പക്ഷേ അവർ വളരെ സഹനത്തോടെ വിശ്വാസദാർഢ്യത്തോടെ അവിടെ കഴിച്ചുകൂട്ടുന്നു. അള്ളാഹു അവരുടെ മോചനത്തിനും എത്രയും വേഗം വഴിയൊരുക്കുമാറാകട്ടെ. ജമാഅത്തിനെ സംബന്ധിച്ച് എതിരാളികളുടെ മനസ്സിലുള്ള ദുർധാരണകളെ അള്ളാഹു എത്രയും വേഗം മാറ്റുമാറാകട്ടെ. ഫലസ്തീനികളെയും ദുആകളിൽ ഓർക്കുക. വലിയ മാറ്റം കൊണ്ടുവരുമെന്നാണ് പറയുന്നത്, പക്ഷേ അവസ്ഥകൾ വളരെ ശോചനീയമായി കൊണ്ടിരിക്കുന്നു. യു എൻ റെസൊല്യൂഷൻ പാസാക്കിയിട്ട് പോലും ഈ അക്രമം അതേപടി തുടരുകയാണ്. ഇവിടെ പാശ്ചാത്യ ശക്തികളുടെ ഇരട്ടത്താപ്പ് വ്യക്തമാകുന്നുണ്ട്. ഈ ആക്രമണങ്ങൾ തങ്ങളുടെ ഇഷ്ടപ്പെട്ട ആളുകൾക്ക് മേൽ അല്ലെങ്കിൽ രാജ്യങ്ങൾക്ക് മേലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഉടൻ തന്നെ ഉപരോധങ്ങൾ ഏർപ്പെടുത്തുന്നു. പക്ഷേ ഇസ്രായേലിന് മേൽ ഒരു ഉപരോധവുമില്ല. അമേരിക്ക കഴിഞ്ഞ ദിവസം ബില്യൺ കണക്കിന് ഡോളർ നിരുപാധിക സഹായം അവർക്ക് വേണ്ടി പാസാക്കുകയുണ്ടായി. എന്നാൽ പലസ്തീനികൾക്ക് വേണ്ടി ഏതാനും ബില്യൺ ഡോളറുകൾ മാത്രമാണ് പാസാക്കിയത്. പക്ഷേ ഇസ്രായേലിനെതിരിൽ കോടതികളിലും നീതിന്യായ വ്യവസ്ഥകളിലും മറ്റേതെങ്കിലും ഫോറത്തിലും പോകരുതെന്ന് നിബന്ധനയും വെച്ചിട്ടുണ്ട്. അങ്ങനെ അവർക്കെതിരിൽ സംസാരിക്കാൻ അവസരം ലഭിക്കരുത്. എന്നിരിക്കെ ഇത്തരം ആളുകളിൽ നിന്ന് എന്ത് പ്രതീക്ഷ വയ്ക്കാനാണ്? ദുആ മാത്രമേ ഉള്ളൂ. അള്ളാഹു തന്നെ ഈ മർദ്ദിതരെ ഈ ദ്രോഹികളിൽ നിന്ന് രക്ഷിക്കുമാറാകട്ടെ. നമുക്കും മർദ്ദിതർക്ക് വേണ്ടിയുള്ള ദുആ യഥാവിധി ചെയ്യാൻ തൗഫീഖ് നൽകുമാറാകട്ടെ.
ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم وَلَذِكْرُ اللَّهِ أَكْبَرُ